ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികളുടെ ചരിത്ര പശ്ചാത്തലം. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ. ചേകന്നൂർ മൗലവിയുടെ ഖുർആനിക ദർശനങ്ങൾ നമുക്ക് ദഹിക്കണമെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നബിയുടെ മരണം മുതൽ മുവാവിയ മക്കത്തെ രാജാവാകുന്നതുവരെയുള്ള ചില പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളും മുവാവിയ പിന്നീട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ ചരിത്രവും നാം പഠിച്ചിരിക്കണം. അത് ഞങ്ങളിവിടെ വളരെ ഹ്രസ്വമായി വിവരിക്കുകയാണ്. ഷിയാക്കളും സുന്നികളും അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ചരിത്രം വളച്ചൊടിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളും ഷിയാക്കളുടെയും സുന്നികളുടെയും ചില ചരിത്ര ഗ്രന്ഥങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പല അത്ഭുതകരമായ വസ്തുതകളും മനസ്സിലാക്കാൻ കഴിയും. അതിൽ ചിലത് ഖുർആൻ സുന്നത്തുകാരായ ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾക്ക് വേണ്ടി ക്രോഡീകരിച്ച് അവതരിപ്പിക്കുകയാണ് ഈയുള്ളവൻ ചെയ്യുന്നത്. നബി തിരുമേനിയെ ഒരു മനുഷ്യനായ ദൈവദൂതൻ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മാനുഷിക വളർച്ചയുടെ പരമോന്നതിയിൽ എത്തി നിൽക്കുന്ന സർവ്വലോകത്തിനും അനുഗ്രഹമായ കരുണാസാഗരമായ ഏറ്റവും നല്ല ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളോടുകൂടിയ ഒരു മഹാ വ്യക്തിത്വമായിരുന്നു നബി തിരുമേനിയുടേത് എന്ന് ഖുർആൻ പറയുന്നു. നബിയെ യാതൊരു അമാനുഷിക കഴിവുകളുമില്ലാത്ത, ആകാശത്തു കയറാത്ത, അത്ഭുതങ്ങളും മായാചാരങ്ങളും അത്ഭുത സിദ്ധികളും ഒന്നും കാണിക്കാത്ത നമ്മെപ്പോലെ ആഹാരം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും കരയുകയും ചിരിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായ ദൈവദൂതനായിട്ടാണ് ഖുർആൻ നബിയെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നബി പല അത്ഭുത കൃത്യങ്ങളും ചെയ്തിരുന്നു, ആകാശത്ത് കയറിയിരുന്നു, അള്ളാഹുവും പൂർവ്വ നബിമാരും ഒക്കെയായി സംസാരിച്ചിരുന്നു, മരിച്ച കുട്ടികൾക്ക് ജീവൻ നൽകിയിരുന്നു, പട്ടിണിയുള്ള വീട്ടിൽ തന്റെ അത്ഭുത സിദ്ധി കൊണ്ട് ചോറും കറിയുമൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു, മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ട് രോഗം സുഖപ്പെടുത്തിയിരുന്നു, തന്റെ വിരലിൽ നിന്ന് ഒരു പൈപ്പ് ലൈനിൽ എന്ന പോലെ വെള്ളം പുറപ്പെടുവിക്കുകയും തന്റെ അനുചരന്മാർ അത് കുടിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങളാണ് അബൂ ഹുറൈറ മുവാവിയയ്ക്ക് വേണ്ടി പിന്നീട് പ്രചരിപ്പിച്ചത്. അതേസമയം ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ മക്ക വിട്ടു മദീനയിലേക്ക് താമസം മാറുകയും ഉഹുദ് യുദ്ധത്തിൽ പല്ലുപൊട്ടുകയും മുഖത്ത് മുറിവ് പറ്റുകയും തായിഫിൽ വച്ചു ശത്രുക്കളുടെ കല്ലേറുകൊണ്ട് തലപൊട്ടി രക്തം വാർന്നൊലിക്കുകയും അവശനായി തളർന്നിരുന്നു പോവുകയും ചെയ്ത ഉഹുദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഉഹുദ് യുദ്ധാനന്തരം വഹ്ശിയും മുവാവിയയുടെ മാതാവായ ഹിന്ദും ചേർന്ന് വികൃതമാക്കിയ തന്റെ എളാപ്പയായിരുന്ന ഹംസയുടെ മൃതശരീരം കണ്ട് തേങ്ങിക്കരഞ്ഞ ഒരു നബിയെയും നമുക്ക് ഹദീസു ഗ്രന്ഥങ്ങളിൽ കാണാം. നബിയുടെ പേരിൽ അബൂ ഹുറൈറയുടെ സഹായത്തോടെ താനുണ്ടാക്കിയ കള്ള ഹദീസുകളെ ഖുർആൻ പോലെ ദിവ്യവചനങ്ങളായി കാണാൻ വേണ്ടിയാണ് മനുഷ്യനായ ദൈവദൂതൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ നബിയെ ഒരു അമാനുഷികനായി ദൈവമായി മുവാവിയയും അബൂ ഹുറൈറയും അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഹദീസുകളിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ഖുർആൻ അവതരിച്ചു കഴിഞ്ഞ ശേഷം 20 കൊല്ലശേഷം രചിക്കപ്പെട്ട ഒരു പ്രമാണമാണെന്ന വസ്തുത ഒരു കാലത്തും നാം മറന്നുപോയിരുന്നു. നബിയുടെ മരണ ദിവസം മുതലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കുകയാണ് നാം. സാന്ദർഭികമായി നബിയുടെ ജീവിതകാലത്തും നബിയുടെ ജനനത്തിന് മുമ്പുമുള്ള ചില പ്രധാന സംഭവങ്ങളും ഉണർത്താം. നബി മരിച്ച ദിവസം ഉമർ വാളൂരി നബി മരിച്ചു എന്ന് പറയുന്നവരെ ഞാൻ കൊല്ലുമെന്നും ഒരു ഭ്രാന്തമായ ശൈലിയിൽ സംസാരിച്ചുവെന്നും പിന്നീട് അബൂബക്കർ ഉമറിനെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്നും അങ്ങനെ നബിയുടെ മരണവാർത്ത ഉമർ ഉൾക്കൊണ്ടു എന്നുള്ള കള്ളക്കഥ മുവാവിയയും അബൂ ഹുറൈറയും പ്രചരിപ്പിക്കാൻ കാരണമുണ്ട്. ഉമറിനെ ഒരു വികാരജീവിയും മുൻശുണ്ടിക്കാരനുമൊക്കെയാക്കി ചിത്രീകരിച്ചത് എന്തിന്? ഖുർആനിക വിധിപ്രകാരം നബി എഴുതിയ വിൽപത്രം മോഷ്ടിച്ചതാര്? നബിയുടെ പാവനമായ മൃതശരീരം മറവ് ചെയ്യാൻ കഴിയാതെ 3 ദിവസം വൈകിയത് എന്തുകൊണ്ട്? മുഹാജിറുകളെയും അൻസാരികളെയും മുവാവിയയും അബൂ സുഫിയാനും അടക്കമുള്ള മക്കൻ പ്രമാണികൾ തമ്മിലടിപ്പിച്ചത് എങ്ങനെ? നബി മരിച്ച ദിവസം ഉമർ വാളൂരിയത് എന്തിന്? 1 ഖലീഫ അബൂബക്കറിന്റെ ഖിലാഫത്തിന് ഹസ്രത്ത് അലി അംഗീകരിക്കാതിരിക്കാൻ കാരണമെന്ത്? പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോൾ അലി അത് അംഗീകരിക്കാൻ കാരണമെന്ത്? നബിയുടെ മകൾ ഫാത്തിമയുടെ വീടിന് തീവച്ചത് മുവാവിയയുടെ അനുയായികളോ അതോ ബക്കരിയാക്കളോ? ആ തീപ്പൊള്ളലേറ്റ് ഫാത്തിമ മരണമടഞ്ഞപ്പോൾ അത് നബി നേരത്തെ പ്രവചിച്ചതാണ് എന്ന് പറഞ്ഞു 20 വർഷങ്ങൾക്ക് ശേഷം മുവാവിയ കള്ള ഹദീസുണ്ടാക്കിയത് എന്തിന്? മുവാവിയയും ഖലീഫ ഉസ്മാനെയും വിമർശിച്ചതിന് നബിയുടെ ഏറ്റവും അടുത്ത ഒരു അനുയായി ആയിരുന്ന അബൂദറുൽ ഗിഫാരിയെ മുആവിയ നാടുകടത്തിയത് എന്തിനു? അങ്ങനെ മരുഭൂമിയിലെ ഏകാന്തതയിൽ കടന്ന് ആ സഹാബി വജ്യൻ മരിച്ചപ്പോൾ ഇഫാരിയുടെ അവസാനകാലത്തെ ഏകാന്തവാസവും മരണവുമൊക്കെ നബി നേരത്തെ പ്രവചിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം മുആവിയ കള്ള ഹദീസ് ഉണ്ടാക്കാൻ കാരണമെന്ത്? നബിയുടെ മകൾ ഫാത്തിമ ബീവി മരിക്കുന്നതുവരെ 1st ഖലീഫ അബൂബക്കറിനെ അംഗീകരിക്കാതിരിക്കാൻ കാരണമെന്ത്? 2nd ഖലീഫ ഉമറും പിന്നീട് ഖലീഫ ഉസ്മാനും ഖലീഫ അലിയുമൊക്കെ വധിക്കപ്പെടാൻ കാരണമെന്ത്? ആ കൊലപാതകങ്ങൾക്കു പിന്നിൽ ആരുടെ കരങ്ങളായിരുന്നു? ഒടുവിൽ സമർത്ഥനായ മുആവിയ മക്കത്തെ രാജാവായതെങ്ങനെ? തകർന്നു തരിപ്പണമായ നബിയുടെ ഇസ്ലാം മതത്തെ നബിയുടെ മഹത്തായ സുന്നത്ത് സംരക്ഷണം എന്ന പേരിൽ ക്രമേണ മുആവിയ വികലമാക്കുകയും വികൃതമാക്കുകയും അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സുന്നി മതത്തിന്റെ സംസ്ഥാപനത്തിൽ എത്തിച്ചേർന്നതും എങ്ങനെ? മുആവിയയുടെ ഖുർആനും സുന്നത്തും എന്ന പ്രസ്ഥാനത്തിന് ഘടകവിരുദ്ധമായി ഷിയാക്കൾ പിന്നീട് ഖുർആനും അഹ്ലുൽ ബൈത്തും എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയതെന്ന് എങ്ങനെ എന്നൊക്കെ സംക്ഷിപ്തമായി വിവരിക്കുകയാണ് നാം ഇവിടെ. അതിനാൽ മാന്യ ശ്രോതാക്കൾ ആ ഭാഗം ശ്രദ്ധിക്കുക. നബി തിരുമേനി മരിച്ച ദിവസം വമ്പിച്ച കുഴപ്പവും ബഹളവുമാണ് മക്കയിലുണ്ടായത്. നബിയുടെ പിൻഗാമിയാർ എന്നതിൽ മക്കാരായ മുഹാജിറുകളും മദീനക്കാരായ അൻസാരികളും തമ്മിലുള്ള തർക്കമായിരുന്നു കാരണം. മുആവിയ, അബൂ സുഫിയാൻ തുടങ്ങിയ പല കപട വിശ്വാസികളും വർഷങ്ങളായി മക്കയിലും മദീനയിലും രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന ഏഷണികളും കുപ്രചരണങ്ങളുമായിരുന്നു അതിന് കാരണം. ബദർ യുദ്ധവേളയിൽ നബിയോടൊപ്പം 100 പേർ മാത്രമേ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ 90 നബിയുടെ നടപടിക്രമങ്ങളും ചിന്താഗതികളും നബിയുടെ നമസ്കാരാദി കർമ്മങ്ങളും നല്ലപോലെ അറിയാമായിരുന്നു. എന്നാൽ ബദർ യുദ്ധത്തിലെ വിജയത്തോടുകൂടി ധാരാളം അറബി ഗോത്രങ്ങളും പ്രമാണിമാരും കൂട്ടത്തോടെ നബിയുടെ മതത്തിലേക്ക് വരികയും നബിയുടെ മേൽക്കോയ്മയും പ്രവാചകത്വവും അംഗീകരിക്കുകയും ചെയ്തു. ഒടുവിൽ മക്കം ഫത്തഹിൽ അബൂ സുഫിയാനും മുആവിയയും അടക്കമുള്ള ഹിങ്കരന്മാർ ഒന്നടങ്കം പരാജയപ്പെടുകയും നബിയുടെ മതത്തിൽ ചേർന്നതായി പ്രഖ്യാപിച്ചതോടുകൂടി മക്ക മദീനയടക്കമുള്ള ഹിജാസ് പ്രവിശ്യയിലെ എല്ലാ ഗോത്രങ്ങളുടെയും നിയന്ത്രണാധികാരവും രാജാധികാരവും നബിയിൽ വന്നു ചേർന്നു. ബദർ യുദ്ധത്തിന് ശേഷം നബിയുടെ മതത്തിൽ ചേർന്ന ഗോത്രങ്ങളൊന്നും നബിയെക്കുറിച്ചോ നബിയുടെ ഇസ്ലാമിനെക്കുറിച്ചോ ആഴത്തിൽ പഠിച്ചവരായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം നേരിട്ട് കാണാനുള്ള ഭാഗ്യവും അവരിൽ പലർക്കും ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ അച്ചടിവിദ്യയും കോടിക്കണക്കിന് ഡിസൈനിലുള്ള പേനകളൊന്നുമില്ലാത്ത അക്കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥം ഒരത്ഭുതം തന്നെയായിരുന്നു. നബി തിരുമേനിയുടെ കയ്യിൽ ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെന്നും അതനുസരിച്ചാണ് നബി വിധിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മാത്രമാണ് ആ സാധാരണക്കാർ മനസ്സിലാക്കിയിരുന്നത്. നബിയുടെ മതത്തിൽ ചേർന്നാലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷിതത്വമായിരുന്നു ആ ഗോത്രങ്ങളിൽ പലരും കണ്ടിരുന്ന ഏറ്റവും പ്രധാന നേട്ടങ്ങൾ. നബിയുടെ കീഴിൽ അനുസരണ പ്രതിജ്ഞയെടുത്തു കഴിയുന്ന ഏതെങ്കിലും ഗോത്രങ്ങളെയോ കുടുംബങ്ങളെയോ ആരെങ്കിലും ആക്രമിച്ചാൽ നബി തിരുമേനിയും തന്റെ സൈന്യവും ഉടനെ അവരുടെ രക്ഷക്കെത്തുകയും അക്രമികളെ പിടികൂടുകയും കൊള്ള മുതൽ തിരിച്ചുപിടിച്ച് ആ ഗോത്രങ്ങളെ രക്ഷിക്കുകയും അന്യായം ചെയ്ത ഗോത്രത്തലവന്മാരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. നബി തിരുമേനിയുടെ ഈ സംഘടിത നീക്കം ചെറുകിട അറേബ്യൻ ഗോത്രങ്ങളിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. കാരണം നബി തിരുമേനിയുടെ കാലത്ത് അറബികളുടെ ജീവിതം വളരെ വിചിത്രമായിരുന്നു. സഞ്ചരിക്കുന്ന കുറെ ഗോത്രങ്ങളായിരുന്നു അവർ. വെള്ളവും ഭക്ഷണവും തേടി അറേബ്യയിലെ മണൽക്കാടുകളിൽ അലഞ്ഞു തിരിയുന്ന കുറെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമായിരുന്നു അവർ. അവരിൽ ശക്തരായ ഗ്രൂപ്പുകൾ ചെറുസംഘങ്ങളെ കൊള്ളയടിക്കുകയും അവരുടെ സമ്പാദ്യങ്ങളും സ്ത്രീകളെയും പിടിച്ചെടുത്ത് സ്വന്തമാക്കുകയും ചെയ്തു. പിഞ്ചുകുഞ്ഞുങ്ങളെയും വൃദ്ധന്മാരെയും നിഷ്ഠൂരമായി വധിക്കുകയും കൊള്ള മുതലും സ്ത്രീകളെയും കൊണ്ട് ആ കാട്ടറബികൾ മരുഭൂമിയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതുകാരണം അറേബ്യൻ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവരുടെയും കച്ചവട സംഘങ്ങളുടെയും മക്കയിലേക്ക് വരുന്ന തീർത്ഥാടക സംഘങ്ങളുടെയും ഒക്കെ സ്ഥിതി വളരെ അനിശ്ചിതത്വത്തിലായിരുന്നു. ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട യാത്രാ സംഘങ്ങളിലെ കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും സ്ത്രീകളുടെയും കരളലിയിക്കുന്ന കഥകൾ മക്കയിലെ കഅബക്ക് സമീപം എത്തുമ്പോൾ മാത്രമായിരുന്നു പലരും അറിഞ്ഞിരുന്നത്. സംഘടിച്ച് കൊള്ളയടിക്കുന്ന ഈ അറേബ്യൻ ഗോത്രങ്ങൾക്കെതിരായി നന്മയ്ക്കുവേണ്ടി സംഘടിക്കുക എന്ന ലക്ഷ്യത്തോടെ തൗഹീദിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് മക്കയിൽ നബി തിരുമേനി തന്റെ പ്രബോധനം ആരംഭിച്ചിരുന്നത്. ആദ്യമൊക്കെ എതിർപ്പുകളുണ്ടായിരുന്നെങ്കിലും തികഞ്ഞ ക്ഷമയിലൂടെയും അഹിംസാത്മക നിലപാടിലൂടെയും നബി മക്കയിൽ പിടിച്ചുവന്നു. തന്റെ തിളക്കമാർന്ന വ്യക്തിത്വത്തിന്റെ സ്വാധീനം കൊണ്ടും അറവാട്ടു മഹിമ കൊണ്ടും അബൂ താലിബ്, അദീജ തുടങ്ങിയവരുടെ സാന്നിധ്യം കൊണ്ടും മക്കയിൽ കുറെ കാലം പിടിച്ചു നിൽക്കാൻ നബിക്ക് കഴിഞ്ഞു. എങ്കിലും അബൂ താലിബിന്റെയും അദീജ ബീവിയുടെയും ഒക്കെ മരണത്തോടെ നബിയോടുള്ള എതിർപ്പ് ശക്തമാവുകയും മക്ക മുശ്രിക്കുകൾ നബിയെ വധിക്കാൻ പരിപാടിയിടുകയും ചെയ്തു. പ്രബോധനത്തിന്റെ 13-ാം വർഷം വിശ്വസ്തരായ 100-ൽ താഴെ വരുന്ന അനുയായികളോടൊപ്പം നബി തിരുമേനി മക്കയിൽ നിന്നും മദീനയിലേക്ക് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. നബിയുടെയും വിശ്വാസികളുടെയും ജീവിതത്തിന് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു ഹിജ്റ. മക്കയിലെയും പരിസരങ്ങളിലെയും അറബികളുടെ ആത്മീയവും ഭൌതികവുമായ ഉന്നതിക്ക് വേണ്ടി തൗഹീദിൽ ഉറച്ചുനിന്ന് പോരാടിയ ഒരു സംഘം യുവാക്കൾക്കും നബിക്കും അവരുടെ പിറന്ന നാടും വീടും സ്ഥാവര ജംഗമ സ്വത്തുക്കളും ബന്ധുജനങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഓടേണ്ടി വന്നു. മക്കയിൽ നബിയോടൊപ്പം ഉറച്ചുനിന്ന ഒരു വിഭാഗം പോലെ മദീനയിലും നബിയുടെ ദൌത്യം പണ്ടുമുതലേ ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്ത ഒരുപറ്റം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും കച്ചവടക്കാരുമുണ്ടായിരുന്നു. നബിയുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയപ്പോൾ അവരാണ് നബിയെ മദീനയിലേക്ക് ക്ഷണിച്ചത്. നബിയോടൊപ്പം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയവർ മുഹാജിറുകളെന്നും മദീനയിലവരെ സ്വീകരിച്ചവർ അൻസാറുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. നബിയുടെയും അൻസാരികളുടെയും മുഹാജിറുകളുടെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ആകെ തുകയാണ് ആധുനിക ഇസ്ലാം മതത്തിന്റെ അടിത്തറ. മദീനയിൽ ഔസ്, ഖസ്റജ് എന്നീ ഗോത്രങ്ങളാണ് നബിയെ നല്ലവണ്ണം സഹായിച്ചത്. AD 622 സെപ്റ്റംബർ 24 ഹിജ്റ എന്ന ചരിത്ര സംഭവം അരങ്ങേറിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നബിയുടെ കൌമാരത്തിലും യൌവനകാലത്തുമൊക്കെ മക്കയും കഅബയും വിഗ്രഹങ്ങളെക്കൊണ്ടും വിഗ്രഹാരാധകരെ കൊണ്ടും നിറഞ്ഞിരുന്നുവല്ലോ. ഈ ബിംബങ്ങളെയും ഗോത്രദൈവങ്ങളെയും മുൻനിർത്തിയാണ് ആ കാട്ടറബികൾ പല ശപഥങ്ങൾ എടുത്തിരുന്നതും യുദ്ധം ചെയ്തിരുന്നതും. ഇബ്രാഹിം നബിയുടെ തൗഹീദ് എന്ന ആശയം തള്ളിക്കളഞ്ഞുകൊണ്ട് കഅബയെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതിനെ എതിർത്തു സംസാരിക്കുന്ന വറക്കത്ത് ബിൻ നൌഫലിനെ പോലുള്ള ജൂതവേദ പണ്ഡിതന്മാരും അന്നുണ്ടായിരുന്നു. ഹനീഫുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ജൂത ക്രിസ്ത്യൻ സന്യാസിമാരുടെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും കേട്ടിരിക്കൽ മുഹമ്മദ് എന്ന യുവാവിന് ഒരു ഹരമായിരുന്നു. കഅബയിലെ ബിംബങ്ങൾക്ക് മുമ്പിൽ വന്ന് കരഞ്ഞും വിറുപിറുത്തും ചിലപ്പോൾ ചൂടായും സംസാരിക്കുന്ന ധാരാളം ബിംബാരാധകരെ നബിക്കറിയാമായിരുന്നു. യാതൊരു ഉപകാരവും ഉപദ്രവവുമില്ലാത്ത ആ കരിങ്കൽ പ്രതിമകളോട് സംസാരിച്ചും അവർക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചും യുദ്ധശപഥം ചെയ്തും പരസ്പരം പോരടിക്കാതെ ഏകദൈവം എന്ന മഹാസത്യസിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടും പരസ്പരം സഹകരിക്കാനും ഗോത്രവഴക്കുകൾ ഒഴിവാക്കാനും അതുവഴി ആത്മീയവും ഭൌതികവുമായ നേട്ടം കൈവരിക്കാനും നബി മക്ക മുശ്രിക്കുകളെ ഉപദേശിച്ചു. ആ വിഗ്രഹങ്ങൾക്കു പിറകിലെ ചൂഷണം നിത്യത്തൊഴിലാക്കിയവരും ആത്മാർത്ഥതയില്ലാത്തവരും ഒരുതരം വികാരജീവികളുമായിരുന്നു അറബികൾ. പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഭൌതിക നേട്ടങ്ങൾ, പെണ്ണായാലും പൊന്നായാലും ധനമായാലും, കണ്ടാൽ മാത്രമേ ആ കാട്ടറബികൾ എന്തും ശ്രദ്ധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നബിയുടെ ദൌത്യം മക്കയിൽ പരാജയപ്പെട്ടു. ഖുറൈശി പ്രമുഖർ ദാറുൽ നദ്വയിൽ ഒത്തുകൂടി മുഹമ്മദിനെ നാടുകടത്താനോ ആജീവനാന്തം ജയിലിലടയ്ക്കാനോ അല്ലെങ്കിൽ വധിക്കാനോ പരിപാടി ആസൂത്രണം ചെയ്തു. ജീവൻ അപകടത്തിലായതിനാൽ സ്വന്തം നാടും വീടും സ്വത്തുമൊക്കെ മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടതായും വന്നു. മദീനയിൽ വെച്ച് നബി തിരുമേനി തന്റെ പ്രബോധന ശൈലി പാടെ മാറ്റിമറിച്ചു. അഹിംസയിലൂടെയും ക്ഷമയിലൂടെയും നബിക്കും കൂട്ടുകാർക്കും മക്കയിൽ ഏതാനും ആത്മാർത്ഥതയുള്ളവരും ശക്തരുമായ ആദർശ ബന്ധുക്കൾ ഉണ്ടായി. എങ്കിലും അവർക്കവരുടെ നാടും വീടും സ്ഥാവര ജംഗമ സ്വത്തുക്കളും നഷ്ടമായി. മദീനയിൽ വെച്ച് അൻസാറുകൾ കൂടി ചേർന്നപ്പോൾ നബിയുടെ വിശ്വാസികളുടെ സംഘം ഒരു ശക്തമായ പടയായി മാറി. മക്കയിൽ നിന്ന് തങ്ങളെ പുറത്താക്കിയവരെ അവിടെ പോയി കായികമായി നേരിടണം എന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അമിതമായ ആവേശം പാടില്ലെന്നും ഇങ്ങോട്ട് ആക്രമണം ചെയ്തവരോട് തത്തുല്യമായ രീതിയിൽ അങ്ങോട്ട് തിരിച്ചടിക്കാമെന്നും അങ്ങനെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് എന്നും സന്ദർഭം വരുമ്പോൾ അത് നടപ്പിലാക്കാമെന്നും അതുവരെ ക്ഷമിച്ചിരിക്കണമെന്നും പ്രവാചകൻ പറഞ്ഞു. പരാധീനതയും ചെറിയ തോതിൽ ഭക്ഷണക്ഷാമവും ദാരിദ്ര്യവും മദീനയിലെ മുസ്ലിങ്ങളെ ചെറുതായി ബാധിക്കാൻ തുടങ്ങി. വെറുങ്കയ്യോടെ മക്കയിൽ നിന്ന് ദൈവദൂതനോടൊപ്പം വന്നവരെ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരന്മാരെക്കാളും ആർജവത്തോടെ സ്നേഹിക്കുകയും ആദരിക്കുകയും തങ്ങളുടെ പക്കലുള്ളതെല്ലാം അവർക്ക് പകുത്തു നൽകുകയും ചെയ്ത മദീനക്കാരായ ആ വിശ്വാസികൾ എല്ലാ സുഖദുഃഖങ്ങളും ആത്മാർത്ഥമായി പങ്കിടുകയും നബിയോടൊപ്പം കുമ്പിടുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ ഇന്നോളം എവിടെയും കണ്ടിട്ടില്ലാത്ത ഏറ്റവും മഹത്തായ ഒരാദർശാധിഷ്ഠിത ആത്മബന്ധമായിരുന്നു അത്. ആ ഇടയ്ക്ക് അമ്രു ബിൻ ഹദ്റമിയുടെ നേതൃത്വത്തിൽ ഒരു വമ്പിച്ച കച്ചവട സംഘം ചരക്കുകളുമായി സിറിയയിൽ നിന്നും മക്കയിലേക്ക് വരുന്നുണ്ടെന്ന വിവരം ദൈവദൂതന് ലഭിച്ചു. മക്കക്കാർ തങ്ങളോട് ചെയ്ത ബഹിഷ്കരണത്തിനും തങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കിയതിനും തങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ പിടിച്ചുവച്ചതിലുള്ള പ്രതിഷേധത്തിന് പ്രതികരിക്കണമെന്ന തന്റെ അനുയായികളുടെ നിരന്തരമായ സമ്മർദ്ദം ശമിപ്പിക്കാൻ ഇതൊരവസരമാണെന്ന് നബി കരുതി. അബ്ദുല്ലാഹിബിനു ജഹ്ഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുഹാജിറുകൾ നഖ്ല എന്ന സ്ഥലത്ത് വെച്ചു ആ കച്ചവട സംഘത്തെ ആക്രമിക്കുകയും അവരുടെ ചരക്കുകൾ പൂർണ്ണമായി അധീനപ്പെടുത്തുകയും ചെയ്തു. ശക്തിയായി ചെറുത്തുനിന്ന അമ്രിനെ അബ്ദുല്ലാഹിബിനു ജഹ്ഷ് വധിക്കുകയും ചെയ്തു. ഈ ആക്രമണം അറേബ്യയിൽ അതിഭയങ്കരമായ ഒച്ചപ്പാടുണ്ടാക്കി. മക്കയിൽ വെച്ച് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത മുഹമ്മദ് യുദ്ധം നിഷിദ്ധമായി അറബികൾ കരുതിയ ഒരു മാസത്തിൽ തന്നെ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ ആക്രമിച്ചതും അവരുടെ നേതാവിനെ വധിച്ചതും മക്കയിലെ പ്രമാണിമാർക്ക് കിട്ടിയ ഒരു കടുത്ത പ്രഹരമായിരുന്നു. യുദ്ധം ഹറാമായ ചില മാസങ്ങളും സ്ഥലങ്ങളും എന്നത് അറബികളുടെ വിശ്വാസ ആചാരങ്ങളിൽ ചിലതു മാത്രമാണെന്നും അതൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമല്ലെന്നും അതുകൊണ്ട് ഇങ്ങോട്ട് അന്യായം പ്രവർത്തിച്ചവരോട് എപ്പോൾ വേണമെങ്കിലും തന്ത്രപൂർവ്വം തിരിച്ചടിക്കാമെന്നും അവിടെ സമയവും സ്ഥലവും സന്ദർഭവും ഒന്നും നോക്കേണ്ടതില്ല എന്ന വിശുദ്ധ ഖുർആനിലെ അടിസ്ഥാന സിദ്ധാന്തം നബി തിരുമേനി തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാം എന്നാൽ ഏകദൈവ വിശ്വാസവും പരലോകവിശ്വാസവും പരോപകാരമുള്ള സൽക്കർമ്മങ്ങളുമാണ്. ഈ മൂന്ന് സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധമല്ലാത്ത എന്ത് കാര്യങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ സാന്ദർഭികമായി വരുത്താൻ നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ ഇസ്ലാമിക സമൂഹത്തിലെയും പണ്ഡിതന്മാർക്കും ഭരണകർത്താക്കൾക്കും അവകാശമുണ്ട്. ഭൂമിയിലെവിടെയും അത് ബാധകമാണ്. കപടന്മാരായ ജൂതന്മാരെ തിരിച്ചറിയാൻ നബി നമസ്കാരത്തിന്റെ കിബില മസ്ജിദുൽ അക്സയിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയ സന്ദർഭം ഓർക്കുക. അതേപോലെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നിവയിലെ അനാചാരങ്ങൾ, വിവാഹം, അനന്തരാവകാശം, അധികാര നേതൃത്വം എന്നിവയിലൊക്കെ പ്രാദേശികമായും കാലികവുമായും ഉണ്ടാകാൻ സാധ്യതയുള്ള അനാചാരങ്ങളും അസമത്വങ്ങളും പരിഹരിക്കാൻ ഓരോ നാട്ടിലെയും ഭരണാധികാരികൾക്കും പണ്ഡിതന്മാർക്കും ഖുർആനിക ദൃഷ്ട്യ അവകാശമുണ്ട്. നബിയുടെ സംഘം നഖ്ലയിൽ വെച്ച് അമ്രിനെ വധിച്ചതും കച്ചവട സംഘത്തെ ആക്രമിച്ചതും കേവലം ഒരു കൊള്ളയടിയായി വ്യാഖ്യാനിച്ച പശ്ചാത്യ എഴുത്തുകാരുണ്ട്. അവർ നബിക്കും കൂട്ടുകാർക്കും 13 വർഷം മക്കയിൽ വെച്ചുണ്ടായ പീഡനങ്ങളും പ്രയാസങ്ങളും ഒടുവിൽ അവർക്ക് നഷ്ടമായ ഭീമമായ സ്വത്തിനെക്കുറിച്ചും രക്തബന്ധങ്ങളെക്കുറിച്ചും ഉണ്ടാതിരിക്കുന്നത് തികച്ചും അപഹാസ്യമാണ്. അബൂ സുഫിയാന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും മക്കൻ പ്രമാണി എന്ന നിലയിൽ അമ്രിനെ ആക്രമിച്ചതും വധിച്ചതും മക്കയിലെ ഖുറൈശികളെ സ്തബ്ധരാക്കി. അത് അറേബ്യൻ മണലാരണ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം കൊള്ള പോലെ തരംതാണ കൊള്ളയായി ഖുറൈശികൾ പ്രചരിപ്പിച്ചു. ഇതിനു പകരം വീട്ടാൻ ഖുറൈശികൾ ശക്തിയായ പരിപാടികൾ ആസൂത്രണം ചെയ്തു. ബദറിൽ വെച്ചു നബിയുടെ കൊച്ചു സംഘത്തെ അബൂ സുഫിയാന്റെയും മക്കൻ ഖുറൈശികളുടെയും രണ്ടു സംഘങ്ങൾ വളഞ്ഞു. 300-ൽ പരം വരുന്ന നബിയുടെ സൈന്യത്തെ 1000-ത്തോളം വരുന്ന മക്ക മുശരിക്കുകളുടെ കുതിരപ്പട്ടാളവും കാലാൽപ്പടയും വളഞ്ഞു. നിമിഷനേരം കൊണ്ട് നബിയെയും കൂട്ടുകാരെയും ഇസ്ലാമിനെയും അറേബ്യൻ മണ്ണിൽ നിന്ന് തുടച്ചുമാറ്റാനുള്ള ശക്തിയും സൈനിക സന്നാഹവും അവർക്കുണ്ടായിരുന്നു. ശത്രുക്കളുടെ സായുധ ബലവും വൻ സൈന്യ സന്നാഹവും അവരെ പൊതിഞ്ഞു നിൽക്കുന്ന കുതിരപ്പടയും കാലാൽപ്പടയും കണ്ട് നബിയുടെ കൂടെയുണ്ടായിരുന്ന പല പുതുവിശ്വാസികളും വിരണ്ടുപോയി. പക്ഷേ നിമിഷനേരം കൊണ്ട് നബിയും കൂട്ടുകാരും സമരസജ്ജരായി. അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. അന്നവർ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ അറേബ്യൻ മണ്ണിൽ ഇസ്ലാം എന്നേക്കുമായി കുഴിച്ചുമൂടപ്പെടും എന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഹസ്രത്ത് അലിയും അബൂദറുൽ ഗിഫാരിയും ഉമറും അബൂബക്കറും ബിലാലും ഹംസയുമൊക്കെ വളരെ തകൃതിയായി ഒരു നിശ്ചയദാർഢ്യത്തോടെ അവരുടെ ആയുധങ്ങൾ അണിഞ്ഞു. നബിയും അള്ളാഹുവിനോട് ശത്രുക്കൾക്കെതിരെ വിജയത്തിനായി പ്രാർത്ഥിച്ചു. അത്യുഗ്രമായ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു അത്. ആ സമയത്ത് മരുഭൂമിയിൽ ആഞ്ഞടിച്ച ശക്തിയായ പൊടിക്കാറ്റും മണൽക്കാറ്റും നബിയുടെ കൊച്ചു സൈന്യത്തിന് വളരെ അനുകൂലമായി. ഇര കണ്ട സിംഹങ്ങളെപ്പോലെ അവർ ശത്രുക്കളുടെ മേൽ ചാടി വീഴുകയും ശത്രുക്കളുടെ പക്ഷത്ത് വമ്പിച്ച നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. നബിയെയും കൂട്ടുകാരെയും നിഷ്പ്രയാസം മദീനയുടെ മണ്ണിൽ നിന്നും ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചുമാറ്റാം എന്ന് കരുതി അഹങ്കരിച്ച് ആടിപ്പാടി വന്ന മക്കാരുടെ ആ കൂറ്റൻ സൈന്യം നാലു ഭാഗവും ചിതറിയോടി. പല ഖുറൈശി പ്രമാണികളും ഹസ്രത്ത് അലിയുടെ വാളിനിരയായി. മുആവിയയുടെ മാതാവായ ഹിന്ദിന്റെ പിതാവും സഹോദരനും അമ്മാവനുമൊക്കെ ബദറിൽ മുസ്ലീങ്ങളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടു. ഉഹുദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ട നബിയുടെ എളാപ്പിയായ ഹസ്രത്ത് ഹംസയുടെ കരൽ കടിച്ചുതുപ്പാൻ ഹിന്ദിനെ പ്രേരിപ്പിച്ചത് ബദറിലെ ഈ കടുത്ത പരാജയമായിരുന്നു. ബദറിലെ അപ്രതീക്ഷിത വിജയം നബിക്കും കൂട്ടുകാർക്കും വമ്പിച്ച അനുഗ്രഹമായി മാറി. മുഹമ്മദും ഇസ്ലാമും അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ ശക്തിയാണെന്ന് മക്കാ മുശ്രിക്കുകൾക്കും അറേബ്യയിലെ പല ഗോത്രങ്ങൾക്കും തോന്നിത്തുടങ്ങി. നക്കലയിലെയും ബദറിലെയും ആക്രമണത്തിലൂടെ വമ്പിച്ച സാമ്പത്തിക നേട്ടവും നബിക്കും കൂട്ടുകാർക്കും കൈവന്നു. ശക്തന്മാരും ആത്മാർത്ഥതയുമുള്ള കുറെ പടയാളികളും ലക്ഷ്യബോധമുള്ള കുറെ നല്ല ചെറുപ്പക്കാരും മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതിയും കൈവന്നപ്പോൾ നബി തന്റെ പ്രബോധന ശൈലിയാകെ മാറ്റി. 13 വർഷം മക്കയിൽ ഭൂമിദേവിയോളം സഹിച്ചും ക്ഷമിച്ചും ശത്രുക്കളുടെ ശകാരവർഷങ്ങളും കയ്യേറ്റങ്ങളും അവഗണിച്ചും പ്രബോധനം ചെയ്തിട്ടും സാരോപദേശം നടത്തിയിട്ടും മക്കയിൽ നിന്ന് ഒരു ബിംബം പോലും എടുത്തെറിയാൻ നബിക്ക് കഴിഞ്ഞിരുന്നില്ല. ആരും അതിന് തയ്യാറായിരുന്നുമില്ല. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തങ്ങൾക്ക് കൈവന്ന വമ്പിച്ച സാമ്പത്തിക നേട്ടവും സംഖ്യാബലവും തന്റെ പിതാമഹനായ ഇബ്രാഹിം നബിയുടെ ഗേഹം മോചിപ്പിക്കാനും ശുദ്ധീകരിക്കാനും ഉപകരിക്കുമെന്ന് ആ ദൈവദൂതൻ ദീർഘദർശനം ചെയ്തു. ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളും ആത്മാർത്ഥതയില്ലാത്തവരും വികാരജീവികളുമായ ഒരു പ്രത്യേകതരം അറബികളായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്നവരിൽ ഭൂരിപക്ഷം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഭൌതിക നേട്ടങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്താലേ അവർ നബിയിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ 15 വർഷത്തെ അനുഭവം നബിയെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ നബി തിരുമേനിക്കു കൈവന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടം മക്കയുടെയും കഅബയുടെയും വിമോചനത്തിന് ഉപയോഗിക്കാമെന്ന് നബി കണക്കുകൂട്ടി. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ദൈവിക ബോധനങ്ങളുടെ പിൻബലത്തിൽ നന്മയ്ക്കുവേണ്ടി സംഘടിക്കുക എന്ന തത്വം ആ ദൈവദൂതൻ തന്റെ പ്രായോഗിക ജീവിതത്തിൽ കാണിച്ചുകൊടുത്തു. ആക്രമണ സ്വഭാവമുള്ള മരുഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളെയും നബി തന്റെ സൈന്യത്തിന് കീഴിൽ കൊണ്ടുവരികയും കീഴടങ്ങാതെ നബിയെ എതിർത്തു നിന്ന ഗോത്രത്തലവന്മാരെ വധിക്കുകയും ചെയ്തു. അന്ന് അറബികളിൽ ഭൂരിഭാഗവും സഞ്ചരിക്കുന്ന കുറെ യാത്രാസംഘങ്ങളായിരുന്നു. തങ്ങളുടെ ഗോത്രങ്ങളുടെ മഹിമയും അവരുടെ ആരാധനാമൂർത്തികളെയും കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും പഴയ സാഹസിക കഥകൾ അയവിറക്കിയും തങ്ങളുടെ ഗോത്രമഹിമയെക്കുറിച്ച് പാടിയും മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും തേടി അലയുന്ന എവിടെയും സ്ഥിരതാമസക്കാരാകാത്ത ഒരുതരം വികാരജീവികളുടെ സമുച്ചയമായിരുന്നു ഓരോ ഗോത്രങ്ങളും. ഓരോ ഗോത്രങ്ങൾക്കും ഒരു ഗോത്രത്തലവനും ഓരോ ദൈവവും ആരാധനാമൂർത്തിയുമുണ്ടായിരുന്നു. പലപ്പോഴും ആ ഗോത്രങ്ങളിലെ മൺമറഞ്ഞുപോയ വീരസാഹസിക വ്യക്തികളായിരിക്കും അവരുടെ ദൈവങ്ങളായി അവർ പ്രാർത്ഥിച്ചിരുന്നത്. ചില ഗോത്രങ്ങൾ കൊള്ളയ്ക്കും പിടിച്ചുപറിക്കും കുപ്രസിദ്ധങ്ങളായിരുന്നു. മരുഭൂമിയിലെ മണൽക്കൂനയ്ക്ക് പിറങ്ങിൽ പതിയിരുന്ന് ആ വഴിക്ക് പോകുന്ന കച്ചവട സംഘങ്ങളെയും ഹജ്ജ് യാത്രാ സംഘങ്ങളെയും പെട്ടെന്ന് ആക്രമിക്കുകയും അവരിലെ കരുത്തന്മാരെ കൊല്ലുകയും അവരിലെ സ്ത്രീകളെയും കച്ചവട ചരക്കുകളും പിടിച്ചെടുത്ത് പെട്ടെന്ന് കടന്നുകളയുകയും ചെയ്യുന്ന ഒരു ആക്രമണ രീതി അന്ന് അറേബ്യൻ മണലാരണ്യത്തിൽ സർവ്വസാധാരണമായിരുന്നു. ഇത്തരം ആക്രമണങ്ങൾക്കു വിധേയരായി നിസ്സഹായരായി വിലപിച്ചുകൊണ്ട് മക്കയിലെത്തുന്ന ധാരാളം കച്ചവടക്കാരുടെയും ഹജ്ജ് യാത്രാ സംഘങ്ങളുടെയും കരളലിയിപ്പിക്കുന്ന ധാരാളം കഥകൾ തന്റെ മക്കയിലെ ജീവിതകാലത്ത് നബി തിരുമേനി നേരിട്ട് കണ്ടിരുന്നു. മക്ക മദീനയിലെ പരിസര പ്രദേശങ്ങളിലുമുള്ള ഇത്തരം കവർച്ചാ സംഘങ്ങളെ നബി ശക്തമായ രീതിയിൽ അമർച്ച ചെയ്തു. തടവിലിടാനും ആഹാരം കൊടുക്കാനും ഇന്നത്തെ പോലെ സാധ്യമല്ലാത്ത ആ കാലത്ത് ആ ക്രൂരന്മാരായ ഗോത്രത്തലവന്മാരെ പെട്ടെന്ന് വധിക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. കയ്യൂക്കുള്ളവർ മാത്രം നേതാവാകുന്ന അക്കാലത്ത് അത്തരം കൊള്ളത്തലവന്മാർക്ക് മാപ്പ് കൊടുത്താൽ അടുത്ത ദിവസം അവനെ വീണ്ടും നേരിടേണ്ടി വരും എന്ന് നബിക്കറിയാമായിരുന്നു. അത്തരം വിഷപ്പാമ്പുകളായ ഗോത്രത്തലവന്മാരെ മാത്രമാണ് നബി വധിച്ചു കളഞ്ഞത്. ഒരു ദൈവദൂതനും ഭൂമിയിൽ ശരിയായ അധികാരമുണ്ടാകുന്നതുവരെ തടവുകാർ ഉണ്ടായിരിക്കുക എന്നതും അവരെ തീറ്റിപ്പോറ്റുക എന്നതും പ്രായോഗികമല്ല എന്ന് ഖുർആനും സൂചിപ്പിക്കുന്നതായി കാണാം. സമാധാനപ്രിയരായ എല്ലാ ഗോത്രങ്ങളും നബിയുടെ മേൽക്കൊയ്മ അംഗീകരിച്ചു. ഗോത്രമഹിമയുടെയും ഗോത്രദൈവങ്ങളുടെയും പേരിൽ പരസ്പരം പോരടിക്കാതെ ഏകനായ ദൈവത്തിന്റെ നാമത്തിൽ നാം സഹകരിച്ചു ജീവിക്കുകയാണ് വേണ്ടത് എന്ന നബിയുടെ ദൌത്യം പലരും അംഗീകരിച്ചു. ശാന്തശീലരും ആക്രമണ സ്വഭാവം ഇല്ലാത്ത എല്ലാ അറേബ്യൻ ഗോത്രങ്ങളും നബിയുടെ ദൌത്യം വളരെ എളുപ്പം സ്വീകരിച്ചു. എന്നാൽ പാരമ്പര്യവാദികളും മർക്കട സ്വഭാവമുള്ള ചില കാട്ടറബി ഗോത്രങ്ങൾ നബിയെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ നബിയെ എതിർത്തു. അവരെ നബി ശക്തമായി തന്നെ നേരിട്ടു. കാരണം അവരിലെ ഗോത്രത്തലവന്മാരുടെ ദുരഭിമാനവും അറവാടിത്വവും നബിയുടെ കീഴിൽ നിൽക്കാനുള്ള അവരുടെ അപകർഷതാബോധവുമായിരുന്നു നബിയെ എതിർക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ നബി കീഴടക്കിയ എല്ലാ ഗോത്രങ്ങളിലെയും സാധാരണക്കാരുടെ ഹൃദയം നബിയോടൊപ്പമായിരുന്നു. കാരണം നബിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതോടുകൂടി ഒരുതരം ശാന്തിയും സമാധാനവും അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. അനാവശ്യമായി മറ്റു ഗോത്രങ്ങളെയോ കച്ചവട സംഘങ്ങളെയോ കൊള്ളയടിക്കരുത്. നല്ല കാര്യത്തിൽ സഹകരിക്കണം. ചീത്ത കാര്യങ്ങളിൽ സഹകരിക്കരുത്. തിന്മയും കുറ്റകരമായ കാര്യങ്ങളും പ്രചരിപ്പിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്. ഗോത്രദൈവങ്ങളെ കൈവടിഞ്ഞ് ഒരേ ഒരു ദൈവമായ ആ അള്ളാഹുവിന് ഈശ്വരന് കീഴ്പ്പെട്ട് ജീവിക്കുക. നബി തിരുമേനിയെ ഏതെങ്കിലും ഗോത്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നബി ആവശ്യപ്പെടുന്ന പക്ഷം നബിയെ സഹായിക്കുക എന്നിങ്ങനെ എല്ലാ നിബന്ധനകളും നബിയും കൂട്ടുകാരും അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. നബിയുമായി അനുസരണ പ്രതിജ്ഞയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഗോത്രങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ നബിയിൽ നിന്ന് എല്ലാവിധ സൈനിക സാമ്പത്തിക സഹായവും നബി അവർക്ക് നൽകുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. ഈ രീതിയിൽ മദീനയ്ക്ക് ചുറ്റുമുള്ള ഏതാണ്ടെല്ലാ അറബി ഗോത്രങ്ങളെയും ഏകദൈവ വിശ്വാസത്തിൽ നബി ഏകീകരിച്ചു. നബി കീഴടക്കിയ എല്ലാ ഗോത്രങ്ങളിലെയും സാധാരണക്കാരുടെ ഹൃദയം നബിയോടൊപ്പമായിരുന്നു. നബിയുടെ മേൽക്കൊയ്മ അംഗീകരിക്കുന്നതോടുകൂടി അന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരുതരം ശാന്തിയും സമാധാനവും അവരുടെ ജീവിതത്തിൽ കൈവന്നു. പലപ്പോഴും തങ്ങളെ ചതിക്കുകയും നഷ്ടത്തിലാക്കുകയും ചെയ്യുന്ന മരുഭൂമിയിലെ കാലാവസ്ഥ പോലെ പെട്ടെന്ന് വരുന്ന ഗോത്രയുദ്ധങ്ങളും കൊള്ളസംഘങ്ങളും കൊള്ളിവെപ്പും പിടിച്ചുപറിയും അപ്രത്യക്ഷമായപ്പോൾ ദൈവദൂതനായ മുഹമ്മദ് അവർക്ക് സമാധാനത്തിന്റെ ദൂതനായി, റസൂൽ സലാമായി. ബദർ യുദ്ധത്തോടുകൂടി നബിയുടെ ഇസ്ലാം അറേബ്യയിൽ അസൂയാർഹമായ വളർച്ച കൈവരിച്ചു. പല അറബി ഗോത്രങ്ങളും കൂട്ടത്തോടുകൂടി നബിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു. ആ ജനത തങ്ങളോട് യാതൊരുവിധ അന്യായവും കാണിക്കാത്ത നബിയിലേക്ക് മാത്രമായിരുന്നു നോക്കിയത്. നിങ്ങൾ നീതിപൂർവം സംസാരിക്കുക, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെതിരായാൽ പോലും എന്ന ഖുർആൻ വചനം ഓർക്കുക. ദൈവദൂതൻ എന്നതിന്റെ പൊരുളൊന്നും അവർക്കറിയില്ലെങ്കിലും നബിയുടെ കയ്യിൽ ഖുർആൻ എന്നൊരു വേദഗ്രന്ഥമുണ്ടെന്നും അതനുസരിച്ചാണ് നബി വിധിക്കുന്നതെന്നും നബി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും അവർക്ക് അറിയാമായിരുന്നു. അതിനപ്പുറം ദൈവദൂതൻ എന്നാൽ എന്താണെന്നോ വിശുദ്ധ ഖുർആൻ എന്നാൽ എന്താണ്, അതിലെന്തുണ്ട് എന്നൊന്നും അന്നത്തെ സാധാരണക്കാരായ അറബികൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു കൈയെഴുത്തു പ്രതി തയ്യാറാക്കുക എന്നത് അക്കാലത്ത് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. എഴുത്തു ഉപകരണങ്ങളൊക്കെ വളരെ അപൂർവമായ അക്കാലത്ത് സാധാരണക്കാരന് ഖുർആൻ പഠിക്കുക എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ നബി വിശുദ്ധ ഖുർആനിലെ ചില അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുക മാത്രം ചെയ്തു. തന്നിലും വിശുദ്ധ ഖുർആനിലും വിശ്വാസമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ നബിക്ക് കഴിഞ്ഞു എന്നതാണ് നബിയുടെ ഏറ്റവും വലിയ നേട്ടം. ഈ വിശ്വാസം തകർക്കാൻ മുആവിയയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് മുആവിയയുടെ ദുരന്തവും. ബദർ യുദ്ധത്തോടുകൂടി ഇസ്ലാമിലേക്കുള്ള ജനങ്ങളുടെയും ചില അറബി ഗോത്രങ്ങളുടെയും കുത്തിയൊഴുക്ക് അത്ഭുതകരമായ രീതിയിൽ വർദ്ധിച്ചു എന്ന് നാം കണ്ടുവല്ലോ. അതോടുകൂടി നബി ഒരു രാഷ്ട്രത്തിന്റെ രാജാവും ഒരു ജനതയുടെ ആത്മീയ നേതാവുമായി. അതോടുകൂടി മദീനയിൽ നബിയുമായി സഹകരണം ഉടമ്പടിയിലും അനാക്രമണ സന്ധിയിലും ഒപ്പുവച്ചിരുന്ന ചില ജൂതഗോത്രങ്ങൾക്ക് ആകെ അസൂയയും ആശങ്കയും ഭയവുമായി. അവർ നബിയുടെയും കൂട്ടുകാരുടെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വളർച്ചയെയും ഇസ്ലാമിക സമൂഹത്തെയും ഒരു സംശയദൃഷ്ട്യ വീക്ഷിക്കാൻ തുടങ്ങി. നബി അവരുടെ ഭയവും ആശങ്കയും തിരുത്താൻ ശ്രമിച്ചെങ്കിലും അവരിലെ ചില കുബുദ്ധികൾ, ചില കുപ്രചരണങ്ങളും കുൽശിത ശ്രമങ്ങളുമായി മുന്നോട്ടു പോയി. ബനു ഖൈനക്കാർ, ബനു നദീർ, ബനു കുറൈല എന്നീ ജൂതഗോത്രങ്ങളായിരുന്നു അവരിൽ പ്രമുഖർ. നബി മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിൽ അഭയം തേടിയപ്പോൾ ഈ മൂന്ന് ജൂതഗോത്രങ്ങളുമായി ഒരു അനാക്രമണ സന്ധിയിൽ ഒപ്പുവച്ചിരുന്നു. കാരണം നബിയെപ്പോലെ ഏകദൈവ വിശ്വാസത്തിനുവേണ്ടി വാദിക്കുകയും വിഗ്രഹാരാധനയെയും ബിംബാരാധനയെയും ശക്തിയായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു വിഭാഗമായിരുന്നു ആ ജൂതഗോത്രങ്ങൾ. ഇബ്രാഹിം നബിയുടെ ആ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ആ ജൂതരെ നബിയും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുതന്നെ പ്രാർത്ഥനയ്ക്കായി നബി ജൂതന്മാരുടെ കിബിലക്കു നേരെ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞിരുന്നു. ഇത് ആ ജൂതഗോത്രങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയ കാര്യമായിരുന്നു. നബി മക്കയിൽ പ്രബോധനം നടത്തിയപ്പോഴും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജീവരക്ഷാർത്ഥം പ്രവർത്തന മണ്ഡലം മാറ്റേണ്ടി വന്നപ്പോഴും നബിയെ ഏറ്റവും കൂടുതൽ സഹായിച്ച രണ്ട് ഗോത്രങ്ങളായിരുന്നു മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ. സ്വാഭാവികമായും തന്നെയും തന്റെ പ്രസ്ഥാനത്തെയും സ്നേഹിക്കുകയും സഹായിക്കുകയും താനുമായി അൽ അഖ്ബ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്ത വിദ്യാസമ്പന്നരും കച്ചവടക്കാരുമായ ആ രണ്ട് ഗോത്രങ്ങളോടും നബിക്കും കൂട്ടുകാർക്കും ഒരു പ്രത്യേക അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു. നബിയുടെ ഈ അടുപ്പം മദീനയിലെ ചില ജൂത പ്രമാണിമാർക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം ബനു നദീർ, ബനു ഖുറൈല, ബനു ഖൈനുക്ക തുടങ്ങിയ ജൂതഗോത്രങ്ങൾക്ക് തങ്ങൾ ഒരു ഉന്നതകുലജാതന്മാരായ വർഗമാണെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. എന്നു മാത്രമല്ല, പ്രവാചകനെ സഹായിച്ച ഔസ് ഖസ്റജ് ഗോത്രങ്ങളെയും നബിയുടെ കൂടെയുള്ള ഉമ്മിയുകളെയും ഒരു രണ്ടാംതരം പൌരന്മാരായിട്ടാണ് അവർ കണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ ചില ബ്രാഹ്മണരെ പോലെ വിദ്യാഭ്യാസത്തിലും കലാസാംസ്കാരിക രംഗത്തും ഏറ്റവും മുന്നിലായിരുന്നു അവർ. കൃഷിയിലും കച്ചവടത്തിലും അവർ തന്നെയായിരുന്നു ഏറ്റവും ഉന്നതിയിലും. ബനു നദീർ ഗോത്രക്കാരുടെ ഈ ആഠ്യമനോഭാവവും ഐത്താചരണവും നബിയുടെ കൂടെയുള്ള അനുചരന്മാർക്കിഷ്ടമായിരുന്നില്ല. മാത്രമല്ല, ആ ജൂതപ്രമാണിമാരുടെ സ്വയം പുകഴ്ത്തിയുള്ള സംസാരവും ഔസ് ഖസ്റജ് തുടങ്ങിയ ഗോത്രങ്ങളിലെ അൻസാറുകളെയും മുഹാജിറുകളെയും താഴ്ത്തിക്കെട്ടിയുള്ള സംസാരവും മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, ആ കുബുദ്ധികളിൽ ചിലർ നബിയെ കളിയാക്കാനും ഭ്രാന്തനെന്നും മാരണം ബാധിച്ചവൻ എന്നും പറഞ്ഞു കളിയാക്കുന്നതായും നബിക്ക് വിവരം കിട്ടി. ഇത് നബിയുടെ അനുചരന്മാർക്കിടയിലും മദീന നിവാസികൾക്കിടയിലും അസ്വസ്ഥതകൾ വിതച്ചു. മുഹമ്മദ് തങ്ങളുടെ വേദമായ തൗറാത്താണ് പൂർണമായും പിന്തുടരുന്നതെന്നും തങ്ങളുടെ കിബിലയായ മസ്ജിദിൽ അക്സയാണ് ഭൂമിയിൽ പ്രാർത്ഥിക്കാൻ തിരിഞ്ഞു നിൽക്കാവുന്ന ഒരേയൊരു കിബിലയെന്നും അത് ഭൂമിയുടെ മധ്യമാണെന്നും അതുകൊണ്ടാണ് മുഹമ്മദ് തങ്ങളുടെ കിബില തിരഞ്ഞെടുത്തതെന്നും ജൂതന്മാരിലെ ചില കുബുദ്ധികൾ രഹസ്യമായി പ്രചരിപ്പിക്കുന്നതായി നബിക്ക് വിവരം ലഭിച്ചു. നബിയുടെ ചില പ്രസംഗങ്ങളും ഖുർആൻ വചനങ്ങളും ശ്രദ്ധിച്ചു കേൾക്കുകയും നബിയുടെ സാന്നിധ്യത്തിൽ നബിയെയും വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെയും കളിയാക്കിയും പുച്ഛിച്ചും ചില ജൂതപ്രമാണിമാർ സംസാരിച്ചതും ആ ജൂതഗോത്രങ്ങളുമായി അകലാൻ കാരണമായി. മക്കയിൽ നബിയെ എതിർത്ത ചില പ്രമാണിമാരുടെ മറ്റൊരു പതിപ്പായിരുന്നു അത്. അതുകൊണ്ടുതന്നെ അവരെ എതിർക്കേണ്ടതും വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതും ഒരു അത്യാവശ്യമായി നബിക്ക് തോന്നി. വിശുദ്ധ ഖുർആനിലെ അടിസ്ഥാന തത്വങ്ങളിൽ ചിലതിന്റെ അടിസ്ഥാനത്തിൽ നബി പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കി. ഈ ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ മസ്ജിദാണെന്നും അഥവാ പ്രാർത്ഥനാലയമാണെന്നും അതിലെവിടേക്ക് തിരിഞ്ഞെന്നും പ്രാർത്ഥന നടത്താൻ ഒരു വിശ്വാസിക്ക് അധികാരമുണ്ടെന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചു. മക്കയിൽ നിന്ന് മദീനയിൽ അഭയം തേടിയപ്പോൾ തങ്ങളോട് സ്നേഹവും ബഹുമാനവും സഹായ മനസ്കതയും കാണിച്ചതിനും ഒരനാക്രമണ സന്ധിയിൽ ഏർപ്പെട്ടതിനും നന്ദിയുള്ളവരാണ് മുസ്ലിങ്ങൾ. എന്നാൽ ജൂതന്മാരിൽ ചിലരുടെ ആഠ്യമനോഭാവവും വർണ്ണവിവേചനവും വർഗീയതയും അവരുടെ മതവിരുദ്ധ നിലപാടുകളും മുസ്ലിങ്ങളായ തങ്ങളുടെ മേൽ നടപ്പാക്കാനുള്ള ഒരു അനുമതിയായി അതിനെ കാണരുത്.
മക്കയിലെന്ന പോലെ ഇവിടെയും എല്ലാ സാമൂഹ്യ അസമത്വങ്ങളെയും അനീതികളെയും ഞങ്ങൾ എതിർക്കും, ഒപ്പം ബിംബാരാധനയെയും. മദീനയിൽ വെച്ച് ജൂതന്മാരുടെ കിബില സ്വന്തം കിബിലയായി പ്രഖ്യാപിച്ചതും അവരോടൊപ്പം പ്രാർത്ഥിച്ചതും ഭൌതികമായ ഒരു ഏകീകരണത്തിന്റെയും ഐഡന്റിറ്റിയുടെയും ഭാഗമായിട്ടാണ്. എല്ലാ മതങ്ങൾക്കും ഒരു ബാഹ്യരൂപമുണ്ട്, ഒരു വർണ്ണമുണ്ട് എന്നുവച്ച് അത് മാത്രമാണ് ശരിയെന്ന് ആരും പറയാൻ പാടില്ല. അതോടൊപ്പം വിശുദ്ധ ഖുർആനിലെ ചില അടിസ്ഥാന തത്വങ്ങളും ജൂതന്മാരുടെ പള്ളിയായ മസ്ജിദിൽ അക്സയിൽ നിന്ന് മക്കയിലേക്ക് കിബില മാറ്റാൻ അള്ളാഹുവിന്റെ ദിവ്യബോധനം കിട്ടിയതും നബി അവരെ വായിച്ചു കേൾപ്പിച്ചു. രണ്ടാം അധ്യായം 177-ാം വചനം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ എങ്ങോട്ടാണ് മുഖം തിരിക്കുന്നത് എന്നതല്ല പുണ്യം. പിന്നെയോ, അള്ളാഹുവിനെ മുറപ്രകാരം മനസ്സിലാക്കിക്കൊണ്ടും അവനിൽ വിശ്വസിക്കുകയും അന്ത്യനാളിലും മലക്കുകളിലും എല്ലാ ദൈവദൂതന്മാരിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു എന്ന ഒരു ശക്തിയാൽ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ ഇഷ്ടപ്പെടുന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ധനം ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും യാത്രക്കാർക്കും സഹായം ആവശ്യപ്പെട്ടു വരുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ചിലവഴിക്കുക എന്നതാണ് യഥാർത്ഥ പുണ്യം എന്ന ഖുർആൻ വാക്യം നബി അവരെ ഓതിക്കേൽപ്പിച്ചു. ഇടിവെട്ടേറ്റതുപോലെ നബിയുടെ കൂടെയുണ്ടായിരുന്ന കപടന്മാരായ ദൂതന്മാർ തരിച്ചു നിന്നുപോയി. അതുവരെ മൂസാ നബിയുടെ പ്രാർത്ഥനാ കേന്ദ്രമായ ബൈത്തുൽ മുഖദ്ദിസിനെ പ്രാർത്ഥനാ കേന്ദ്രമാക്കിയ നബി തിരുമേനി പെട്ടെന്ന് വിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മക്കയിലെ കഅബയിലേക്ക് മുഖം തിരിച്ചതും മദീനയിലെ ജൂതകേന്ദ്രങ്ങളിൽ വമ്പിച്ച ഒച്ചപ്പാടുണ്ടാക്കി. നബിയെ കബളിപ്പിച്ചുകൊണ്ട് നബിയുടെ കൂടെ നിന്ന മദീനയിലെ ജൂതന്മാർ അടുത്ത പ്രതിസന്ധിയിലായി. അവരിലെ കപടത്തരവും ഇരട്ടത്താപ്പ് നയവും ഊച്ച ചാടുന്നതുപോലെ പുറത്തു ചാടാൻ ഈ കിബില മാറ്റം കാരണമായി. നബിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ഈ കിബില മാറ്റത്തിൽ സന്തോഷിച്ചു. പല കറകളഞ്ഞ കപടന്മാരും ആരാധനാഭ്രാന്തന്മാരും നബിയിൽ നിന്ന് വിട്ടുപോയി. നബിയുടെ കൂടെയുള്ള നല്ലവരെയും കപടന്മാരെയും വേർതിരിച്ചറിയാൻ ഒരു പരിധിവരെ ഈ കിബില മാറ്റം സഹായിച്ചു. കറകളഞ്ഞ ദൈവവിശ്വാസവും അന്ത്യദിന വിശ്വാസവും പരോപകാരമുള്ള സൽക്കർമ്മങ്ങളുമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ സ്വർഗം നൽകാം എന്ന് ആവർത്തിച്ചു പഠിപ്പിക്കാനും ആരാധനയുടെ ബാഹ്യരൂപത്തിലും മൊഴികളിലും വേണ്ടി വന്നാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താമെന്നും ആ സുപ്രധാന സംഭവം മനുഷ്യരെ പഠിപ്പിച്ചു. എന്നു മാത്രമല്ല, വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ കാലികവും പ്രാദേശികവുമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് മതനിയമങ്ങളിൽ മാറ്റം വരുത്താമെന്നും അതാത് കാലത്തെ മതനേതാക്കളെയും ഭരണകർത്താക്കളെയും അനുസരിക്കണമെന്ന ഖുർആനിക നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവ്വലോകത്തിനും സുഖം വരട്ടെ. ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒന്നാണ്. ഭൂമിയിലുള്ള എല്ലാ ദൈവിക മന്ദിരങ്ങളും ഒരുപോലെ പവിത്രമാണ് എന്ന നബിയുടെ വിപ്ലവ ചിന്താഗതികളൊന്നും മദീനയിലെ ചില ആഢ്യന്മാരായ ജൂതപ്രമാണിമാർക്ക് പിടിച്ചില്ല. മാത്രമല്ല, മദീനയ്ക്ക് ചുറ്റുമുള്ള ആക്രമണ സ്വഭാവമുള്ള എല്ലാ ഗോത്രങ്ങളെയും നബിയും കൂട്ടുകാരും തന്റെ മേൽക്കോയ്മക്ക് കീഴിൽ കൊണ്ടുവന്നതും മക്കയിൽ നിന്ന് വെറുങ്കയ്യോടെ വന്ന മുഹമ്മദ് ഒരു രാജാവിനെ പോലെ തിളങ്ങുന്നതും ആ ജൂതപ്രമാണിമാർക്ക് സഹിച്ചില്ല. നക്ലയിലെ വിജയവും പരസ്പരം പോരടിച്ചും മത്സരിച്ചു നിന്ന അറേബ്യയിലെ ഒരുപാട് ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചതും ബദറിൽ വെച്ച് നേടിയ വമ്പിച്ച വിജയവും ഇസ്ലാം ഒരു മഹത്തായ അവഗണിക്കാൻ പറ്റാത്ത പ്രസ്ഥാനമായി അറിയപ്പെടാൻ കാരണമായി. അറേബ്യയിലെ ചില നല്ല പുരാതന ഗോത്രങ്ങൾ നബിയെ അന്വേഷിച്ചു വന്നു. നബിയുമായി അനുസരണ പ്രതിജ്ഞയിൽ ഒപ്പുവച്ചു. കാരണം, മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരെയും ക്രൂരന്മാരായ ബന്ധുക്കളെയും നേരിടാനായി ഒരു പ്രത്യേക സംഘം യുവാക്കൾ ഉള്ളവരായിരുന്നു അവരിൽ പലരും. അതോടുകൂടി അവരുടെ ഗോത്രത്തിന്റെ സംരക്ഷണവും നബിയും കൂട്ടുകാരും ഏറ്റെടുക്കുകയും ചെയ്യുമായിരുന്നു. നബിയുടെ അധികാര പരിധിയിൽ വരുന്ന ഗോത്രങ്ങളെ ആക്രമിക്കാൻ പലരും ഭയന്നു. കാരണം, നബിയിൽ നിന്നുള്ള തിരിച്ചടി ഭയാനകമായിരുന്നു. നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുക, സംഘടിച്ചു നന്മ ചെയ്യുക എന്ന നബിയുടെ സിദ്ധാന്തം അറേബ്യൻ മരുഭൂമിയെ ആകെ മാറ്റിമറിച്ചു. ആക്രമവും കൊള്ളയടിയും മാത്രമായി ജീവിച്ചിരുന്ന പല സംഘങ്ങളും നബിയുടെ സന്നിധിയിൽ വന്നു മാപ്പ് പറഞ്ഞു, ആയുധം വെച്ചു കീഴടങ്ങി. പലപ്പോഴും അവർ ആഹാരത്തിനും തങ്ങളുടെ ഭൌതിക സുഖങ്ങൾക്കും വേണ്ടിയാണ് മറ്റു സംഘങ്ങളെ ആക്രമിച്ചിരുന്നത്. നബി അവർക്ക് മാപ്പ് നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്തു. യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചുപോയ യുദ്ധമുതലുകൾ ഓഹരി വയ്ക്കുമ്പോൾ അവർക്കൊക്കെ ആവശ്യമായ വിഹിതം നൽകി നബി അവരെ സംതൃപ്തരാക്കി നിർത്തി. അക്രമവും അനീതിയുമായി അഴിഞ്ഞാടിയിരുന്ന അവരിൽ പലരും നബിയുടെ കൂടെ നിന്ന് അക്രമികൾക്കും അനീതികൾക്കുമെതിരെയുള്ള യുദ്ധത്തിൽ സജീവമായി നിലകൊണ്ടു. അക്രമവും അഴിഞ്ഞാട്ടവും തെരുവുയുദ്ധങ്ങളും കൊള്ളയും വിഗ്രഹാരാധനയുമായി ദിശാബോധം നഷ്ടപ്പെട്ട ആ അറേബ്യൻ ഗോത്രങ്ങളെ നബി തിരുമേനി ഏകീകരിക്കുകയും തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ദിശാബോധം നൽകുകയും ചെയ്തു. നബിയുടെ അസൂയാർഹമായ ഈ വളർച്ച മദീനയിലെ ജൂതഗോത്രങ്ങൾക്ക് സഹിച്ചില്ല. ബനു നളീർ ഗോത്രത്തലവനായ കഅബ് ബിനു അഷ്റഫ് രഹസ്യമായി മക്കയിലേക്ക് ഒരു ദൌത്യസംഘത്തെ അയക്കുകയും ബദറിലെ അവരുടെ ദയനീയ പരാജയത്തിൽ തന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ മദീനയിലെ ജൂതന്മാരായ തങ്ങൾ നബിക്കെതിരെ മക്കാരെ സഹായിക്കുമെന്നും കഅബ് ഉറപ്പുകൊടുത്തു. നബിയുമായി ജൂതഗോത്രങ്ങൾ നടത്തിയ ഉടമ്പടിക്ക് കത്തിവെക്കുന്നതായിരുന്നു ഈ നടപടി. നബിയും മദീനയിലെ ജൂതഗോത്രങ്ങളുമായി കൂടുതൽ അകലാൻ ഇത് കാരണമായി. ജൂതന്മാരുമായി നബിയുണ്ടാക്കിയ അനാക്രമണ സന്ധി ക്രമേണ അസ്ഥാനത്തായി. ജൂതന്മാർ തങ്ങളുടെ കുപ്രചാരവേല തുടരുകയും മക്കയിൽ പോയി ഖുറൈശികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. മദീനയിൽ വെച്ചു ഒരുപാട് യുദ്ധങ്ങൾ നബിക്ക് നേരിടേണ്ടി വന്നു. അതിൽ നബിക്ക് ഏറ്റവും നടുക്കവും നഷ്ടവും ഉണ്ടാക്കിയത് ഉഹദ് യുദ്ധമായിരുന്നു. നബിയുടെ പിതൃ സഹോദരനായ ഹസ്രത്ത് ഹംസയടക്കം നബിയുടെ പ്രിയപ്പെട്ട പലരും രക്തസാക്ഷികളായി. പിന്നീടുണ്ടായ ഏതാണ്ടെല്ലാ യുദ്ധങ്ങളിലും നബിക്ക് തന്നെയായിരുന്നു വമ്പിച്ച വിജയം. ഖന്ദക്കിലും ഖൈബറിലുമൊക്കെ ഒരുപാട് സമ്പത്തുകൾ നബിയുടെ സൈന്യത്തിന് കീഴിൽ വന്നു ചേർന്നു. നബി മദീനയിൽ വരുമ്പോൾ നബിയുമായി അനാക്രമണ സന്ധിയിൽ ഏർപ്പെട്ടിരുന്ന മൂന്ന് പ്രധാന ജൂതഗോത്രങ്ങളായിരുന്നു ബനു കൈനുക, ബനു നളീർ, ബനു ഖുറൈല എന്നീ ഗോത്രങ്ങൾ. ക്രമേണ അവർ നബിയെ ധിക്കരിക്കാനും നബിയെയും നബിയുടെ ഇസ്ലാമിക പ്രവർത്തനത്തെയും തടയാൻ ശ്രമം നടത്തുകയും ചെയ്തു. ആ ജൂതഗോത്രങ്ങൾ പിന്നീട് പ്രത്യക്ഷമായും പരോക്ഷമായും നബിയുമായി യുദ്ധത്തിന് വന്ന മക്കൻ സൈന്യത്തെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇത് നബിക്കും കൂട്ടുകാർക്കും വല്ലാത്ത തലവേദനയായിരുന്നു. ഉള്ളിൽ നിന്നുള്ള കുത്തിത്തിരിപ്പും പാരവെപ്പും നബിയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവരിൽ ചിലർ നബിയെ വധിക്കാനും ഗൂഢാലോചന നടത്തി. ഒടുവിൽ നബി ഘട്ടംഘട്ടമായി അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കാനും ഉപരോധിക്കാനും ആജ്ഞ നൽകി. ചെറുത്തു നിന്നവരെ വധിക്കുക തന്നെ ചെയ്തു. ജൂതന്മാരുടെ നേതാവായ കഅബ് ബിൻ അഷ്റഫും നേരത്തെ തന്നെ മുസ്ലീങ്ങളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടിരുന്നു. ചെറുത്തു നിൽക്കാനും യുദ്ധം ചെയ്യാനും തയ്യാറായ ജൂതപ്രമാണിമാരിൽ പലരെയും നബിയുടെ സൈന്യം വധിച്ചു. ഒടുവിൽ മദീനയിലെ പ്രധാനപ്പെട്ട മൂന്ന് ജൂതകേന്ദ്രങ്ങളിൽ നിന്നും ജൂതന്മാർ കൂട്ടത്തോടെ കുടിയൊഴിഞ്ഞുപോയി. ജൂതന്മാരെ കൂട്ടത്തോടെ തുരത്തിയതും മുസ്ലിംകൾക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ കാരണമായി. ബദർ യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും വമ്പിച്ച വിജയവും സാമ്പത്തിക നേട്ടവും നബിക്ക് കൈവന്നു എന്ന് പറഞ്ഞുവല്ലോ. അതോടുകൂടി നബിയുടെ മതത്തിലേക്ക് കൂട്ടം കൂട്ടമായി പല ഗോത്രങ്ങളും പ്രമാണിമാരും സാധാരണക്കാരും കടന്നുവരികയും നബി തിരുമേനി ഒരു നീതിമാനായ ഗോത്രത്തലവനും ആത്മീയ നേതാവുമായി മാറുകയും ചെയ്തു. നബിയുടെ കൂടെ ചേരുന്നതോടുകൂടി വന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ സുരക്ഷിതത്വമായിരുന്നു അവരിൽ പലരെയും നബിയിലേക്ക് ആകർഷിച്ചത്. ദൈവദൂതൻ എന്നതിലെ പൊരുളോ നബിയുടെ വ്യക്തിജീവിതമോ നബിയുടെ നടപടിക്രമങ്ങളോ നബിയുടെ കയ്യിലുള്ള ഖുർആൻ എന്ന വേദഗ്രന്ഥമോ അതിലെ ഉള്ളടക്കമോ നബിയുടെ നമസ്കാരമോ ഈ ഗോത്രങ്ങൾ വളരെ അടുത്തറിയുകയോ പഠിക്കുകയോ ചെയ്തിരുന്നില്ല. ഒരു നല്ല ഭരണാധികാരി എന്ന നിലയ്ക്ക് തങ്ങളോട് ഒരിക്കലും അന്യായം കാണിക്കാത്ത, ശത്രുവിനോട് പോലും നീതി കാണിക്കുന്നതിൽ കണിശക്കാരനായ, തങ്ങളോട് ചെയ്ത വാഗ്ദത്തം ഒരിക്കലും ലംഘിക്കാത്ത ആ ദൈവദൂതന്റെ കൂടെ ചേർന്നാൽ കൈവന്ന രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷിതത്വമായിരുന്നു അവരെ പെട്ടെന്ന് ആകർഷിച്ചത്. അല്ലാതെ ദൈവദൂതൻ എന്നതിലെ പൊരുൾ എന്താണെന്നോ, വിശുദ്ധ ഖുർആൻ എന്താണെന്നോ, ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തുണ്ട് എന്നോ ആ ഭൂരിപക്ഷം അനുയായികൾക്കും അറിയില്ലായിരുന്നു. നബിയുടെ കയ്യിൽ ഖുർആൻ എന്നൊരു ദൈവിക ഗ്രന്ഥമുണ്ടെന്നും അതനുസരിച്ചാണ് നബി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും വിശ്വസിക്കുക മാത്രമായിരുന്നു അവർ ചെയ്തത്. നബിയുടെ ഏറ്റവും അടുത്ത ചില അനുയായികൾ ഒഴികെ ഖുർആൻ ശ്രദ്ധിച്ചു പഠിച്ചവർ കാര്യമായി ആരുമുണ്ടായിരുന്നില്ല. വെറും കൈയോടെ വിശ്വസ്തരായ 70-ൽ പരം അനുയായികളോടൊപ്പം മക്കയിൽ നിന്നും മദീനയിലേക്ക് ജീവനം കൊണ്ടോടി മാറി താമസിച്ച നബി തിരുമേനി സുമാർ 5 വർഷം കഴിഞ്ഞപ്പോൾ ശക്തനായ ഒരു ഗോത്രത്തലവനും ഭരണാധികാരിയും തിളങ്ങി നിൽക്കുന്ന രാജാവും കറകളഞ്ഞ ഒരു ആത്മീയ നേതാവും മക്കയിലെ എല്ലാ പ്രഭുക്കന്മാരെയും വെല്ലുന്ന രീതിയിലുള്ള സമ്പത്തിന്റെ ഉടമയുമായി. നബി തിരുമേനിയോടൊപ്പം മക്കയിൽ നിന്നും ഹിജറ വന്ന മുഹാജിറുകളും നബിയെ മദീനയിൽ സ്വന്തം രക്തബന്ധത്തേക്കാൾ ശക്തമായ രീതിയിൽ സഹായിക്കുകയും ചെയ്ത അൻസാരികളും ഒരൊറ്റ ശരീരം പോലെ ഉറച്ചു നിന്നതിനാലാണ് ഈ നേട്ടം നബിക്ക് കൈവന്നത്. ഇസ്ലാമിന്റെ അടിത്തറയായിരുന്നു ആ മുഹാജിറുകളുടെയും അൻസാരികളുടെയും ശക്തമായ കൂട്ടുകെട്ട്. അവരില്ലായിരുന്നുവെങ്കിൽ അറേബ്യയിൽ നബിയുടെ മതം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ആ ആദ്യ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സേവനത്തെ ഖുർആൻ പ്രത്യേകം പരാമർശിക്കുകയും നന്മയുടെയും ത്യാഗത്തിന്റെയും പര്യായമായി സൽക്കർമ്മങ്ങൾ ചെയ്ത അവർക്കും അവരെ പിന്തുടർന്നവർക്കും സ്വർഗം വാഗ്ദത്തം നൽകുകയും ചെയ്തു. AD 628 ഹിജ്റയുടെ 6-ാം വർഷം തന്നെ പുറത്താക്കിയ നാട്ടിലേക്ക് മക്കയിലേക്ക് ഒരു വലിയ സൈന്യത്തോടൊപ്പം ഉംറ ചെയ്യാൻ നബി തിരുമേനി പുറപ്പെട്ടു. എന്തിനും തയ്യാറായ ശക്തരായ 1400-ൽ പരം ചെറുപ്പക്കാരും മധ്യവയസ്കരുമടങ്ങുന്ന അനുയായികൾ നബിയോടൊപ്പമുണ്ടായിരുന്നു. വളരെ ആവേശത്തോടുകൂടി മുഹാജിറുകളും അൻസാരികളും ദുവിശ്വാസികളും അടങ്ങുന്ന ആ സൈന്യം മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. പലർക്കും അതൊരു പകരം വീട്ടലിന്റെ യാത്രയായിരുന്നു. അള്ളാഹു നബിയെ പഠിപ്പിച്ച തന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തന്ത്രമായിരുന്നു അത്. മക്കയിലെയും കഅബയിലെയും ചൂഷണത്തെയും വിഗ്രഹാരാധനയെയും എതിർക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് ഏറ്റവും വലിയ മഹാനും അത്യുന്നതനുമായ അള്ളാഹുവാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരുന്നു അവർ. അതേ കഅബയിൽ ചെന്ന് ആ വിഗ്രഹങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് തങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ ചര്യയും ചിന്താഗതിയും അവിടെ ഒരിക്കലെങ്കിലും കാണിച്ചുകൊടുത്ത് ആ മക്കൻ മുശരിക്കുകളോട് പകരം വിട്ടുക എന്ന ആവേശത്തിലായിരുന്നു ചിലർ. എന്നാൽ ചിലർ അറബികളുടെ ചിരപുരാതനമായ ഒരു ആചാരം മാത്രമായി തങ്ങൾ കണക്കാക്കിയ ഒരു ആരാധനയായ ഹജ്ജിന് നബി പെട്ടെന്ന് തയ്യാറെടുത്തതിലും പുറപ്പെട്ടതിലും ഉള്ള പൊരുളറിയാതെ അത്ഭുതപ്പെട്ടു നിന്നു. നബിയാണെങ്കിലോ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് തന്റെ അനുയായികളെയും മക്കാരായ ഖുറൈശികളെയും ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലുമായിരുന്നു. ഇബ്രാഹിം നബിയുടെയും അനുയായികളുടെയും പാരമ്പര്യമനുസരിച്ച് അറബികൾ പുരാതന കാലം മുതലേ ആചരിച്ചു വന്ന ഒരു പവിത്ര കർമ്മമായിരുന്നു ഹജ്ജ്. എന്നാൽ ഇബ്രാഹിം അവർക്ക് കാണിച്ചുകൊടുത്ത ഹജ്ജിൽ കല്ലേറും ബിംബാരാധനയും കല്ലുചുംബിക്കലും സഫാമർവക്കിടയിലുള്ള ബിംബങ്ങളെ തൊട്ടുകൊണ്ടുള്ള ഓട്ടവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വന്ന ശിർക്കന്മാർ സഫാമർവ എന്നീ കുന്നുകൾക്ക് സമീപം ഓരോ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയും അവയ്ക്കിടയിൽ ആ ബിംബങ്ങളെ തൊട്ടുകൊണ്ട് ഓടുകയും ചെയ്തു. നബിയുടെ കാലത്തിന് മുമ്പുള്ള പല തൗഹീദ്വാദികളും വർക്കത്തുബ്നു നൌഫൽ അടക്കമുള്ള ജൂതസന്യാസിമാരും എതിർത്ത കുറെ അനാചാരങ്ങളായിരുന്നു കല്ല് ചുംബിക്കലും കല്ലേറും സഫാമർവക്കിടയിലെ ബിംബങ്ങളും ഓട്ടവും. അതുകൊണ്ടുതന്നെ ധാരാളം അനാചാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഹജ്ജിനെ ഇസ്ലാമിന്റെ ഒരു ആരാധനയാക്കുമെന്ന് പലരും കരുതിയില്ല. പല സഹാബികളും നബിയുടെ ഈ ഹജ്ജ് യാത്രയിൽ അത്ഭുതവും സംശയവും പ്രകടിപ്പിച്ചു. ആ രീതിയിൽ നബിയോട് സംസാരിക്കുകയും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. നബിയാകട്ടെ വിശുദ്ധ ഖുർആനിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട സൂക്തങ്ങൾ അവർക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. സഫായും മർവായും ദൈവത്തിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ആ മലകൾക്കു താഴെ അവർ പ്രതിഷ്ഠിച്ച ബിംബങ്ങൾ അള്ളാഹു അനുവദിച്ചതായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ആ രണ്ട് കുന്നുകൾക്കിടയിൽ ആ ബിംബങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് ദൈവസ്മരണയോടുകൂടി നടക്കുന്നതിൽ ഒരു വിശ്വാസിക്ക് യാതൊരു കുറ്റബോധവും തോന്നേണ്ടതില്ല. ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിൽ കാണുന്ന നമസ്കാരം, തവാഫ്, സയ്യ്, ബലി തുടങ്ങിയ ആചാരങ്ങൾ ചെയ്തുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാത്ത കല്ലേറും കല്ലുചുംബിക്കലും മറ്റും ഒഴിവാക്കിക്കൊണ്ട് നബിയുടെ കൂടെയുള്ള വിശ്വാസികൾക്കും ഹജ്ജു ചെയ്യാം എന്ന് നബി ഉണർത്തി. മാത്രമല്ല, ഭൂമിയിൽ ദൈവദൂതന്മാർ വരാത്ത ഒരൊറ്റ ജനതയോ ദേശമോ ഇല്ല. അവിടെയൊക്കെ പ്രാർത്ഥനാ മന്ദിരങ്ങളും വ്രതാനുഷ്ഠാനവും തീർത്ഥാടനവും തീർത്ഥാടന കേന്ദ്രങ്ങളുമുണ്ട്. അതൊക്കെ ദൈവികമാണ്, ഖുർആനിക ദൃഷ്ടിയാ ശരിയുമാണ്. പക്ഷേ ബിംബാരാധനയുമായി ബന്ധപ്പെട്ട അതിലെ ശിർക്കൻ ആചാരങ്ങളെ മാത്രമാണ് ഇസ്ലാം എതിർക്കുന്നത്. ആ ആചാരങ്ങൾ മാറ്റി നിർത്തിയാൽ എല്ലാ മതക്കാരുടെ പ്രാർത്ഥനയും പ്രാർത്ഥനാലയങ്ങളും മതചിഹ്നങ്ങളും വ്രതാനുഷ്ഠാനവും തീർത്ഥാടനവും ഒക്കെ അള്ളാഹുവിന്റെ വർണ്ണങ്ങൾ തന്നെ, ദൈവിക വർണ്ണങ്ങൾ തന്നെ. അതുകൊണ്ടുതന്നെ ഹജ്ജിനെ എതിർത്ത നബിയുടെ കൂടെയുള്ള അതിവിപ്ലവകാരികളെ ഖുർആൻ തിരുത്തി. മാത്രമല്ല, മക്കാ മുശ്രിക്കുകളോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിലോ സഫാമർവക്കിടയിൽ സഹി ചെയ്യുന്നതിലോ കുറ്റമില്ല എന്നും ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല, ഹജ്ജ് എന്നത് വ്രതാനുഷ്ഠാനം പോലെ, നമസ്കാരം പോലെ കേവലം ഒരു പ്രാർത്ഥന മാത്രമാകുന്നു. അല്ലാതെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത് പോലെ ഹജ്ജ് ചെയ്തവൻ അന്നു പെറ്റ കുട്ടിയെപ്പോലെ പാപരഹിതനും സ്വർഗാവകാശിയുമൊക്കെ ആകും എന്നൊന്നും ആരും ധരിക്കണ്ട. പാവപ്പെട്ടവൻ തന്റെ കൂരയിൽ കിടന്ന് പ്രാർത്ഥിച്ചാലും പണക്കാരൻ മക്കത്തുപോയി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ ഒരുപോലെ. പിന്നെ പണവും ആരോഗ്യമുള്ളവർ ഏകദൈവ വിശ്വാസം അവനെ പഠിപ്പിച്ച അവന്റെ ദൈവദൂതന്റെ നാട്ടിലേക്കും ആ ദൈവദൂതന്റെ മന്ദിരത്തിലേക്കും ഒരു ആത്മീയയാത്ര പോകുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നല്ല, നിഷ്കളങ്കമായൊരു പ്രാർത്ഥനയാണത്. നമസ്കാരം പോലെ, വ്രതാനുഷ്ഠാനം പോലെ ആ യാത്രയും അവന്റെ ആത്മശുദ്ധീകരണത്തിന് കാരണമാകും. എല്ലാ ദൈവിക മതക്കാരെക്കുറിച്ചും ഖുർആനിന്റെ ആ സിദ്ധാന്തം ശരിയാണ്. വ്രതാനുഷ്ഠാനവും തീർത്ഥാടനവും എല്ലാ ദൈവിക മതങ്ങളിലുമുണ്ട്. മാത്രമല്ല, മക്ക ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് പാവപ്പെട്ട പല അറബികൾക്കും അതൊരു നല്ല കച്ചവട കേന്ദ്രവും വരുമാന മാർഗവുമായിരുന്നു. ഈ വസ്തുത ഖുർആനും അംഗീകരിക്കുന്നുണ്ട്. പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം ലഭിക്കാൻ പണക്കാരന്റെ ഒരു യാത്രയ്ക്ക് കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ? പവിത്രവും ദൈവികവുമായ ഒരു ആരാധനാ കേന്ദ്രം എന്നതുകൂടാതെ മക്കയെയും കഅബയെയും ഒരു നല്ല വ്യാപാര കേന്ദ്രവും അറബികൾക്കുള്ള ഒരു വരുമാന മാർഗവും കൂടിയായി ഖുർആൻ പരാമർശിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ ദൈവിക തീർത്ഥാടന കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ഖുർആന്റെ ഈ പരാമർശം ശരിയാണെന്ന് കാണാം. നാം പറഞ്ഞു വന്നത് നബിയുടെ മക്കയിലേക്കുള്ള തീർത്ഥാടനത്തെക്കുറിച്ചായിരുന്നുവല്ലോ. മക്കയിലെ കഅബയിലെ ബിംബങ്ങളെയും ഹജ്ജിലെ അനാചാരങ്ങളായ കല്ലേറിനെയും കല്ല് ചുംബക്കലിനെയും മക്കാ മുശ്രിക്കളുടെ വർഗീയവാദത്തെയും തിരുത്താൻ ശ്രമിച്ച നബി തിരുമേനി ആദ്യകാലത്ത് പരാജയപ്പെട്ടെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടേണ്ടി വന്നെങ്കിലും മദീനയിൽ പിന്നീട് നബി അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയായി വളർന്നത് നാം കണ്ടുവല്ലോ. തനിക്കു കൈവന്ന രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സൈനികവുമായ ഔന്നിത്യം മക്കയുടെയും കഅബയുടെയും മോചനത്തിനുവേണ്ടി സമർപ്പിക്കാൻ നബി തീരുമാനിച്ചു. മക്കയിൽ 13 വർഷം നബി സാരോപദേശം നടത്തിയിട്ടും കഅബയിൽ ഒരൊറ്റ വിഗ്രഹങ്ങളെ പോലും എടുത്തെറിയാനോ എടുത്തുമാറ്റാനോ ആരും തയ്യാറായില്ല. അതുകൊണ്ടുതന്നെ അബൂ സുഫിയാനെ പോലെയുള്ള ധാരാളം മക്കൻ പ്രമാണികളെ കായികമായി നേരിടാനും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാനും നബി തീരുമാനിച്ചു. തന്റെ സർവ്വസൈനിക സന്നാഹങ്ങൾ ഉപയോഗിച്ച് മക്കയിലേക്ക് നബി മാർച്ച് ചെയ്തു. നബിയുടെയും കൂട്ടുകാരുടെയും യാത്രാ ലക്ഷ്യം മണത്തറിഞ്ഞ മക്കൻ ഖുറൈശികൾ പെട്ടെന്നു സമരസജ്ജരാകുകയും ഒരു വലിയ സൈന്യത്തെ രൂപീകരിച്ച് ഹുദൈബിയയിൽ വെച്ചു നബിയെ തടയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല. യഥാർത്ഥ ദൈവവിശ്വാസം എന്താണെന്നും ഇസ്ലാം എന്താണെന്നും മക്കയിലുള്ള ചൂഷണങ്ങളുടെയും പൌരോഹിത്യത്തിന്റെയും പ്രതീകങ്ങളായ ബിംബങ്ങളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തകർത്തുകൊണ്ട് അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ ഹജ്ജ് കർമ്മത്തെ ശുദ്ധീകരിക്കണം എന്നും വിശുദ്ധ കഅബയെ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് മോചിപ്പിക്കണം എന്നുമാണ് നബി കരുതിയത്. ഒരു ദൈവദൂതൻ എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ ചര്യ അറബികൾക്ക് കാട്ടിക്കൊടുക്കൽ നബി തിരുമേനിയുടെ ബാധ്യതയുമായിരുന്നു. തന്റെ ദൌത്യത്തെ മക്കയിലെ ഖുറൈശികൾ തടയുകയും കയ്യേറ്റം ചെയ്യുകയുമാണെങ്കിൽ അവരെ കായികമായി നേരിടാനും നബി തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, കുബുദ്ധികളായ ജൂതന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം നബി ബൈത്തുൽ മുഖദ്ദിസിൽ നിന്നു മുസ്ലീങ്ങളുടെ ഖിബ്ല മക്കയിലെ കഅബയിലേക്ക് തിരിച്ചിരുന്നുവല്ലോ. ആ കഅബയിൽ വിഗ്രഹങ്ങൾ നിലനിൽക്കുന്നതും നബിക്കും കൂട്ടുകാർക്കും ഒരു ക്ഷീണം തന്നെയായിരുന്നു. താൻ പ്രചരിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയുടെ വക്രതയില്ലാത്ത മതമാണ് എന്നതുകൊണ്ട് ഇബ്രാഹിം പണിത കഅബ തന്നെയായിരുന്നു പ്രാർത്ഥനാ കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യവും. അതുകൊണ്ട് തന്നെ കഅബ മുഹമ്മദ് നബിക്കും മുസ്ലീങ്ങൾക്കും അവകാശപ്പെട്ടതായിരുന്നു. അതിനാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന നിലയ്ക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി ഭൌതികമായ ഒരു ഏകീകരണത്തിനും ചട്ടക്കൂടിനും ബാഹ്യവർണ്ണം നിലനിർത്താനും വേണ്ടി നബി അന്നു കഅബയെ ഖിബ്ലയാക്കിയെന്ന് മാത്രം. സത്യവിശ്വാസവും സൽക്കർമ്മവും ജീവിത മന്ത്രമായി സ്വീകരിച്ച നബിയെ പിൻപറ്റിയ അറബികൾക്കും അതേ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ അറേബ്യൻ മുസ്ലിങ്ങളെ പിൻപറ്റിയ ഭൂലോകത്തുള്ള ഏത് രാജ്യക്കാർക്കും കഅബ മന്ദിരത്തെ അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമാക്കാം എന്ന് മാത്രം. കിഴക്കും പടിഞ്ഞാറും ദൈവത്തിന്റേതു തന്നെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ട് തിരിയുന്നു എന്നതിലല്ല പുണ്യം, മറിച്ച് വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലാണ് പുണ്യം എന്ന ഖുർആൻ വാക്യം നബി പലപ്പോഴും തന്നെ അനുയായികളെ പഠിപ്പിച്ചിരുന്നു. ഹുദൈബിയയിൽ വെച്ച് നബിയെ മക്കൻ പ്രമാണികളായ അബൂ സുഫിയാനും മുആവിയയും മറ്റും തടഞ്ഞു. പക്ഷേ മക്കയിലെ ബിംബങ്ങളെയും ചൂഷണത്തെയും എതിർത്തതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും പലപ്പോഴും തങ്ങളെ മദീനയിൽ വന്ന് ആക്രമിക്കുകയും ചെയ്ത ആ കിങ്കരന്മാർ ഒരാക്രമണം നടത്താതെ ചില സന്ധി വ്യവസ്ഥകളുമായി നബിയെ സമീപിച്ചു. മുഹമ്മദിന് ഇത്ര പോലും ആളും അർത്ഥവുമില്ലാത്ത കാലത്ത് നാം പലപ്പോഴും അദ്ദേഹവുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ പരാജയം തന്നെയായിരുന്നു. അപ്പോൾ നബിയോടൊപ്പം ഒരു സമുദ്രം പോലെ ഇരമ്പി നിൽക്കുന്ന ഈ പടയോട് ഏറ്റുമുട്ടിയാലും ഫലം മറ്റൊന്നാവില്ല എന്ന് മക്കത്തെ പ്രമാണിമാർ കണക്കുകൂട്ടി. നബിയുടെ കൂടെയുള്ള ആയുധബലവും സൈനിക സന്നാഹങ്ങളും ജനബാഹുല്യവും കണ്ട് മക്കൻ പ്രമാണിമാരും ഞെട്ടിയിരുന്നു. അതുകൊണ്ടാണ് ചില സന്ധി വ്യവസ്ഥകളുമായി അവർ നബിയെ സമീപിച്ചത്. നബിയും ഉദ്ദേശിച്ചത് അതുതന്നെയായിരുന്നു. തന്റെ ആൾബലവും സൈനിക സന്നാഹവും ആജ്ഞാശക്തിയും ആ മക്കൻ പ്രമാണികളെ ബോധ്യപ്പെടുത്തുക. എന്നാൽ മക്കാർ മുന്നോട്ട് വെച്ച ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകളെല്ലാം പ്രത്യക്ഷത്തിൽ നബിക്കും മുസ്ലിങ്ങൾക്കും എതിരായിരുന്നു. ഒന്ന്, നബിയും കൂട്ടുകാരും മക്കയിൽ കടക്കാതെ ഉംറ ചെയ്യാതെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അടുത്ത വർഷം അവർക്ക് തിരിച്ചു വന്ന് മുഹമ്മദ് ഉദ്ദേശിക്കുന്ന മാറ്റത്തിരുത്തലുകൾ നടത്തി ഹജ്ജോ ഉംറയോ ഒക്കെ ചെയ്യാം. പക്ഷേ അബൂസുഫിയാൻ അടക്കമുള്ള മക്കാരായ ഞങ്ങൾ ആ സമയം കഅബ വിട്ടു നിൽക്കും. മദീനയിലെ മുസ്ലിം ഭരണകൂടത്തിനും മക്കയിലെ കുറേശികൾക്കും അറേബ്യയിലെ ഏതു ഗോത്രങ്ങളുമായും സമാധാന ഉടമ്പടികൾ ഒപ്പുവയ്ക്കാം എന്നതായിരുന്നു രണ്ടാമത്തെ വ്യവസ്ഥ. 3. മക്കൻ കുറേശികളിൽ വല്ലവരും ഇസ്ലാമതം സ്വീകരിച്ചു മദീനയിൽ വന്നാൽ നബി അവരെ സ്വീകരിക്കാതെ മക്കയിലേക്ക് തിരിച്ചയക്കണം. അതേസമയം നബിയുടെ കൂടെയുള്ള ഒരു മുസ്ലിം മദീനയിൽ നിന്ന് ഇസ്ലാമതം ഉപേക്ഷിച്ച് മക്കയിൽ ചെന്ന് അവരുടെ കൂടെ കൂടിയാൽ അബൂസുഫിയാനും മുആവിയയും അവരെ തിരിച്ചയക്കുന്നതല്ല. 4. മക്കയിലെ കുറേശികളും മദീനയിലെ മുസ്ലിംകളും തമ്മിൽ വരുന്ന 10 വർഷത്തേക്ക് യാതൊരുവിധ യുദ്ധവും ആക്രമണവും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് രണ്ടു കൂട്ടരും പരസ്പരം വിശ്വാസത്തിലും സമാധാനത്തിലും വർത്തിക്കണം എന്നതായിരുന്നു ഉദൈബിയ സന്ധിയിലെ അവസാനത്തെ നിബന്ധന. പ്രത്യക്ഷത്തിൽ ഈ സന്ധി വ്യവസ്ഥകളെല്ലാം നബിക്കും കൂട്ടുകാർക്കും എതിരായിരുന്നു. മാത്രമല്ല, ഉദൈബിയ സന്ധിയിൽ അബൂസുഫിയാനും അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദും തമ്മിലുള്ള കരാർ എന്നെഴുതിയതും അബൂസുഫിയാനും മുആവിയയ്ക്കും ഇഷ്ടമായില്ല. കാരണം, ഇത്രയും കാലം ഞങ്ങൾ മുഹമ്മദിനെ എതിർത്തത് തന്നെ അവനെ ദൈവദൂതനായി അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതിനാലാണ്. അവൻ ഞങ്ങൾക്ക് വെറും അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് എന്നെഴുതിയത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് തിരുത്തി എഴുതണമെന്ന് അബൂസുഫിയാനും മുആവിയയും സാക്ഷ്യം പിടിച്ചു. ആവേശത്തോടുകൂടി സ്വന്തം മണ്ണിൽ ചവിട്ടാനും തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ മക്കയിലെ കുറേശികളോട് പകരം വീട്ടാനും വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിനും അരയും തലയും മുറുക്കി തയ്യാറായി വന്ന നബിയുടെ അനുയായികളിൽ പലരും നബിയുടെ അനുരഞ്ജന സമീപനം കണ്ട് അമ്പരം. തങ്ങൾ ഇതിലും ചെറിയ ശക്തിയായിരുന്നപ്പോൾ മക്കാരുടെ സൈന്യത്തെ എതിർത്തു തോൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളായ നാം മക്കയിലെ കുറേശികളോളം സംഖ്യാബലവും ആയുധബലവും ഉള്ളവരായിരിക്കുന്നു. നമ്മെ തടഞ്ഞ അബൂസുഫിയാനെയും സൈന്യത്തെയും നിമിഷനേരം കൊണ്ട് എതിർത്തു തോൽപ്പിക്കാനും അവരെ കൊന്നൊടുക്കാനുമുള്ള ശക്തിയും ധൈര്യവും നമുക്കുണ്ട്. എന്നിരിക്കെ അവരുടെ ഈ തരംതാണ സന്ധി വ്യവസ്ഥകൾ എന്തിന് നബി അംഗീകരിക്കണം? ഹസ്രത്ത് അലിക്കും ഉമറിനും തൻഹയ്ക്കും സുബൈറിനും ആ അനുരഞ്ജനം തീരെ ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് എന്നത് അബ്ദുള്ളായുടെ മകൻ മുഹമ്മദ് എന്ന് തിരുത്തിയെഴുതാൻ നബി തിരുമേനി ഹസ്രത്ത് അലിയോടും ഉമറിനോടും ആവശ്യപ്പെട്ടു. അബൂസുഫിയാന് തോറ്റുകൊടുക്കാനും ആ നാണക്കേട് വേറാനും തനിക്കാവില്ല എന്നാണ് ഹസ്രത്ത് അലി നബിയെ അറിയിച്ചത്. നബിയുടെ കത്തുകളും നബിയുടെ കരാറുകളും നബിയിൽ നിന്ന് ഖുർആനും എഴുതിവച്ചിരുന്ന ഹസ്രത്ത് അലി ഉദൈബിയ സന്ധിയിലെ ഒരു വരി പോലും എഴുതാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ നബി തന്നെയാണ് ഉദൈബിയ സന്ധി എഴുതിയത് എന്ന് ബുഖാരിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നബിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന പച്ചക്കള്ളമായ ഹദീസ് പ്രചരിപ്പിച്ച ബുഖാരി തന്നെയാണ് നബി ഹുദൈബിയ സന്ധി എഴുതിയെന്ന ഒരു മഹത്തായ സത്യം അബദ്ധത്തിൽ എഴുതിപ്പോയത്. ഇവിടെ ഹസ്രത്ത് ഉമറും ഹസ്രത്ത് അലിയും അല്പം ദേഷ്യത്തോടുകൂടി നബിയെ ധിക്കരിക്കുകയും ഹുദൈബിയ സന്ധി എഴുതാൻ കൂട്ടാക്കാതെ പിണങ്ങിയിരിക്കുകയും ചെയ്തത് നാം കണ്ടുവല്ലോ. മഹാനായ ഹസ്രത്ത് ഉമറിനെയും അബൂബക്കറിനെയും കപടവിശ്വാസികളായി ആരോപണം നടത്തുന്ന ചില ഷിയാക്കൾ പ്രസ്തുത സംഭവമാണ് ഉമർ കപടനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുള്ളത്. കാരണം, നബി പറഞ്ഞിട്ടും ഹസ്രത്ത് ഉമർ ഉദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ എഴുതാതെ ധിക്കരിച്ചു നിന്നുവെന്നും ഏതാനും ദിവസം ആ പിണക്കവും നിസ്സഹകരണവും തുടർന്നുവെന്നും ഉമർ ധിക്കാരിയും കപടനുമായിരുന്നു എന്നതിന് തെളിവായി അവർ പറയുന്നു. അതേസമയം നബിയുടെ ഏറ്റവും അടുത്ത ബന്ധുവും പലതുകൊണ്ട് യോഗ്യനുമായ നബിയുടെ സ്ഥിരം എഴുത്തുകാരനുമായിരുന്ന ഹസ്രത്ത് അലി എന്തുകൊണ്ട് ഉദൈബിയ സന്ധി വ്യവസ്ഥകൾ എഴുതാതെ മടിച്ചു നിന്നു എന്നതിന് വ്യക്തമായ മറുപടി ഷിയാക്കൾ പറയുന്നുമില്ല. യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി എഴുതാൻ കൂട്ടാക്കാതെ ഹസ്രത്ത് ഉമറും അലിയും ചുണ്ടി പിടിച്ചു മാറിയെന്നത് ആ സഹാബി വര്യന്മാർക്ക് നബിയോടും ഇസ്ലാമിനോടുണ്ടായിരുന്ന ആത്മാർത്ഥമായ വിശ്വാസവും കറകളഞ്ഞ സ്നേഹവുമാണ് വ്യക്തമാക്കുന്നത്. നബി അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദല്ല, മറിച്ച് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് എന്ന് ഹുദൈബിയ സന്ധി വചനങ്ങളിൽ അബൂസുഫിയാനും മുആവിയയും കളിയാക്കിയപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ ആ നാണക്കേട് പേറുന്നതിലും ഭേദം, നമുക്ക് പൊരുതി മരിക്കാം, ഇസ്ലാമിനു വേണ്ടി ഞങ്ങളിതാ ഞങ്ങളുടെ ജീവൻ തന്നെ നൽകിയിരിക്കുന്നു എന്ന് തങ്ങളുടെ നിഷ്കളങ്കവും ആത്മാർത്ഥതയും ഈമാനും നബിയെ അറിയിക്കുക തന്നെയാണ് അന്ന് ഉദൈബിയ സന്ധി എഴുതാൻ കൂട്ടാക്കാത്ത നബിയുടെ ഖുർആൻ എഴുത്തുകാരെല്ലാം ചെയ്തത്. ഈ സത്യം മനസ്സിലാക്കാത്ത ചില ഷിയാക്കളാണ് ഉമർ കപടനാണ്, നബിയെ ധിക്കരിച്ചവനാണ് എന്ന് വിളിച്ചു പോകുന്നത്. ജാതിമത ഭേദമന്യേ വിലപ്പെട്ട മനുഷ്യജീവൻ നിലനിർത്തലാണ് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. യുദ്ധം ഇസ്ലാമിന്റെ മാർഗമല്ല. രക്തം ചൊരിയാൻ ഇസ്ലാം ആരോടും ആവശ്യപ്പെടുന്നില്ല. പ്രബോധന രംഗത്ത് ജീവഹാനി നേരിടും എന്നുറപ്പായപ്പോൾ പ്രവാചകന്മാരോടു പോലും നാടുവിട്ടു പോകാനാണ് അള്ളാഹു കൽപ്പിച്ചത്. നബിക്ക് വേണമെങ്കിൽ ഉദൈബിയ സന്ധി അംഗീകരിക്കാതെ ഖുറൈശികളോട് യുദ്ധം ചെയ്യാമായിരുന്നു. കാരണം, യുദ്ധം ചെയ്യിക്കാൻ പര്യാപ്തമായ ഒരു വലിയ സായുധ സൈന്യം നബിയോടൊപ്പമുണ്ട്. എന്നിട്ടും സ്വന്തം ആത്മമിത്രങ്ങളായ ഹസ്രത്ത് അലിയുടെയും ഹസ്രത്ത് ഉമറിന്റെയും മനോവിഷമം കണക്കിലെടുക്കാതെ സന്ധിവ്യവസ്ഥകൾ അംഗീകരിക്കുകയാണ് പ്രവാചകം ചെയ്തത്. കാരണം അന്നൊരു യുദ്ധമുണ്ടായാൽ രണ്ടു പക്ഷത്തും ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും അതിഭീകരമായ രക്തപ്പുഴൊഴുകുകയും ചെയ്യും എന്നും പ്രവാചകൻ മുൻകൂട്ടി കണ്ടു. നീണ്ട ഒരു വർഷം കാത്തിരുന്നാലും വേണ്ടിയില്ല, ഒരൊറ്റ മനുഷ്യജീവനും നഷ്ടപ്പെടാതെ രക്തപ്പുഴൊഴുക്കാതെ അടുത്ത വർഷം ഉംറ ചെയ്യാം എന്നാണ് നബി തിരുമേനി സമാധാനിച്ചത്. രക്തപ്പുഴൊഴുക്കി ഈ വർഷം ഉംറ ചെയ്യുന്നതിലും ഭേദം, ഒരൊറ്റ മനുഷ്യജീവനും നഷ്ടപ്പെടാതെ രക്തപ്പുഴൊഴുക്കാതെ ഒരു വർഷം കാത്തിരുന്നു ഉംറ ചെയ്യുന്നതാണ് നല്ലത് എന്ന മഹത്തായ പാഠമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതേ പാഠമാണ് നബി മരിച്ചു കിടക്കുമ്പോൾ കപടന്മാർ കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഒരു ഭീകരമായ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ തൽക്കാലം അബൂബക്കറിന്റെ ഖിലാഫത്ത് അംഗീകരിക്കാനും അലിയോട് ഖലീഫ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനും അലിയെ ഉപദേശിക്കാൻ ഉമറിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ ധീരനും കർക്കശക്കാരനും മുൻചുണ്ടിക്കാരനുമായ ഹസ്രത്ത് അലിക്ക് ഉമറിന്റെ നിർദ്ദേശം പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല. ആ ഭാഗം പിന്നീട് വിശദമാക്കുന്നുണ്ട്. നബിയുടെ ഹുദൈബിയ സന്ധിയിലെ ആ തീരുമാനം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിജയമായി മാറി. ഹുദൈബിയ സന്ധിയിലെ ഓരോ നിബന്ധനകളും ഖുറൈശികൾ തന്നെ പലപ്പോഴായി ലംഘിക്കുകയും മുസ്ലിങ്ങൾക്കനുകൂലമായ ഒരു പരിതസ്ഥിതി സംജാതമാവുകയും ചെയ്തു. ഖുറൈശികളുമായുള്ള ആ താൽക്കാലിക സമാധാന കരാർ നബിക്കും കൂട്ടുകാർക്കും ശാന്തമായും ഭംഗിയായും ഇസ്ലാം മത പ്രബോധനം നടത്താനും അറേബ്യൻ ഉപദ്വീപ് മുഴുവനും നബിയെക്കുറിച്ചുള്ള ഖ്യാതി പരത്താനും ഇസ്ലാമിക പ്രത്യയശാസ്ത്രം വ്യാപിപ്പിക്കാനും ഇടയൊരുക്കി. ഒടുവിൽ രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക മുഴുവൻ നബിക്ക് കീഴടങ്ങാൻ ആ സന്ധി കാരണമായി. ഹസ്രത്ത് ഉമറും ഹസ്രത്ത് അലിയും അടക്കം ഒരുപാട് സഹാബികൾ ഇഷ്ടപ്പെടാതെ നബി നടപ്പിലാക്കിയ ഹുദൈബിയ സന്ധി മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു മഹത്തായ സംഭവമായി മാറി. അതിമഹത്തായ വിജയം എന്നാണ് ഖുർആൻ ഹുദൈബിയ സന്ധിയെ വിശേഷിപ്പിച്ചത്. മക്കം ഫത്ഹ് എന്ന മഹത്തായ വിജയത്തിലേക്കു നബിയെയും മുസ്ലിങ്ങളെയും നയിച്ചത് ഹുദൈബിയ സന്ധിയായിരുന്നു. ആ സന്ധിവേളയിൽ നബി കാണിച്ച ക്ഷമയും സഹനവുമായിരുന്നു. മക്കം ഫത്ഹിൽ മക്കാ വിജയവേളയിൽ പരാജയം സമ്മതിച്ച് കീഴടങ്ങിയ അബു സുഫിയാനെ നബി പാടെ അവഗണിച്ചില്ല. മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ ഫണ്ടിൽ നിന്ന് 100 ഒട്ടകം വീതം അബു സുഫിയാന് കൊടുക്കാൻ നബി തീരുമാനിച്ചു. നബിയുടെ ആ തീരുമാനത്തെയും ഹസ്രത്ത് അലി എതിർത്തു. മുസ്ലിങ്ങളായ നമ്മെ നഖശിഖാന്തം എതിർത്ത അബു സുഫിയാനും മകൻ മുവാവിയക്കും ഒരു ആനുകൂല്യവും നൽകരുത് എന്നായിരുന്നു ഹസ്രത്ത് അലി എന്ന കർക്കശക്കാരന്റെ വാദം. പക്ഷേ നബി അലിയോട് അടങ്ങിയിരിക്കാനും തന്റെ കൽപ്പനകൾ അനുസരിക്കാനും അറിയിച്ചു. അതിനാൽ തൽക്കാലം ഹസ്രത്ത് അലി മൗനം അവലംബിച്ചു. ഹുദൈബിയ സന്ധി എഴുതിയപ്പോഴും മക്കം ഫത്ഹിന് ശേഷം അബു സുഫിയാനും മുവാവിയക്കും 100 ഒട്ടകങ്ങളെ നൽകിയപ്പോഴും അതിനെയൊക്കെ എതിർത്ത ഹസ്രത്ത് അലിയുടെ കർക്കശ സ്വഭാവം അബു സുഫിയാനും മകൻ മുവാവിയയും ശരിക്കും മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ബദറിലും ഉഹദിലുമൊക്കെ തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളെ വെട്ടിവീഴ്ത്തിയ അലി അവർക്കൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. മുവാവിയയുടെ മാതാവായ ഹിന്ദിന്റെ സഹോദരന്മാരും പിതാവും അമ്മാവനുമൊക്കെ ബദറിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതിന്റെ നടുക്കം അവർക്കൊരു കാലത്തും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടുതന്നെ നബിയുടെ മരണശേഷം ഹസ്രത്ത് അലി ഖലീഫയായാൽ മുവാവിയക്കും കൂട്ടുകാർക്കും പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ അത് കാരണമാകും എന്ന് അബു സുഫിയാനും മകൻ മുവാവിയയും മറ്റും മുൻകൂട്ടി കണ്ടു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബദർ യുദ്ധം മുതൽ ഇസ്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി അറേബ്യയിൽ വളർന്നുവെന്ന് നാം മുമ്പ് കണ്ടുവല്ലോ. അന്നു മുതൽ തന്നെ ഇസ്ലാമിലേക്കുള്ള ജനങ്ങളുടെ പ്രവാഹവും വർദ്ധിച്ചിരുന്നു എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ ആ നവമുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഖുർആൻ പഠിച്ചവരോ ഖുർആൻ പഠിക്കണം എന്നാഗ്രഹമുള്ളവരോ ആയിരുന്നില്ല. നബിയുടെ കീഴിൽ രാഷ്ട്രീയമായൊരു കീഴ്വണക്കം കാണിച്ചു നബിയെ അനുസരിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് ഉടമ്പടി ചെയ്ത ഗോത്രങ്ങളായിരുന്നു അവർ. പിന്നീട് അങ്ങോട്ട് നബി നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും നബി വിജയിക്കുകയും ഒരുപാട് സുമാർ വിശ്വാസികളും അർദ്ധവിശ്വാസികളും ഇസ്ലാമിന്റെ കീഴിൽ വരികയും ചെയ്തു. ഏറ്റവും മഹത്തായ വിജയം നബിക്ക് നൽകിയ മക്കാ വിജയവേളയിലാകട്ടെ ഇസ്ലാമിലേക്ക് വന്ന അബൂ സുഫിയാനും മുവാവിയയും അടക്കം എല്ലാവരും സ്വാർത്ഥ താൽപര്യക്കാരും തികഞ്ഞ കപടവിശ്വാസികളുമായിരുന്നു. ബദർ യുദ്ധത്തിൽ നബിയോടൊപ്പം വെറും 300-ൽ പരം അനുചരന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബദർ യുദ്ധത്തിൽ നബിയോടൊപ്പം പങ്കെടുത്തവരിൽ 99% ഖുർആനും നബിയുടെ നടപടിക്രമങ്ങളും അടുത്ത് പരിചയമുള്ളവരും നബിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരുമായിരുന്നു. എന്നാൽ ബദർ യുദ്ധം കഴിഞ്ഞു സുമാർ 10 വർഷം കഴിഞ്ഞപ്പോൾ മക്ക മുഴുവനായി നബിക്ക് കീഴടങ്ങിയപ്പോൾ 10,000-ങ്ങളാണ് നബിയോടൊപ്പം നബിയുടെ കുടക്കീഴിൽ അണിനിരന്നത്. എന്നാൽ ആ 10,000 അനുയായികളിൽ 9,000 സ്വാർത്ഥ താൽപര്യങ്ങളും ഒരു രാജാവെന്ന നിലയ്ക്ക് നബിയിൽ നിന്ന് കിട്ടുന്ന രാഷ്ട്രീയ നേട്ടങ്ങളും ആനുകൂല്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട്
നബിയുടെ കൂടെ ചേർന്നവരായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം ഇസ്ലാമിൽ നടന്ന അട്ടിമറികളെ അവലോകനം ചെയ്യാൻ. നബി കുടുംബത്തോടും ഹസ്രത്ത് അലിയോടും കുടിപ്പകയും എതിർപ്പുമുള്ള അബൂസുഫിയാനും മകൻ മുവാവിയയും മക്കം ഫത്തുവിന് ശേഷം നബിയോടൊപ്പമുണ്ട്. നബിയെയും ഇസ്ലാമിനെയും പലതവണ ആയുധം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചവരാണ് അവർ. നബിയുടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൽ 21 വർഷവും നബിയെ നഖശിഖാന്തം എതിർത്തവരായിരുന്നു മുവാവിയയും പിതാവ് അബൂസുഫിയാനും. ആയുധം കൊണ്ട് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഉന്മൂലനം ചെയ്യാൻ പറ്റില്ലെന്ന് നബി മക്ക കീഴടക്കിയതോടെ അവർക്ക് ബോധ്യമായി. മക്കാവിജയവേളയിൽ അവർ ഗത്യന്തരമില്ലാതെ ഇസ്ലാമാകുകയും ചെയ്തു. പിന്നീട് അവർ മറ്റു കുറേശി പ്രമാണിമാരുടെ സഹായത്തോടെ ഇസ്ലാമിനകത്ത് അന്തചിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നബിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അൻസാരികളെയും മുഹാജിറുകളെയും കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ മക്കയിലും മദീനയിലും അവർ സംഘടിതമായി പ്രചരിപ്പിച്ചു. ക്രമേണ അൻസാരികളിലും മുഹാജിറുകളിലും ഒരുതരം പരസ്പര വിശ്വാസമില്ലായ്മയും തെറ്റിദ്ധാരണകളും വളർന്നു. ആ തെറ്റിദ്ധാരണ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിൽ വരെ കുഴപ്പം സൃഷ്ടിച്ചു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അൻസാരികളിൽ നിന്നാവണം എന്ന് മദീനക്കാരായ അൻസാരികൾ വാദിച്ചു. എന്നാൽ ഒന്നാം ഖലീഫ നബിയുടെ പിൻഗാമി മക്കയിൽ നിന്നും ഹിജ്റ പോയ മുഹാജിറുകളിൽ നിന്നാവണം എന്ന് മക്കക്കാരായ മുഹാജിറുകളും വാദിച്ചു. നബി തിരുമേനി മരണാസന്നനായി കിടക്കുമ്പോഴും മരണത്തിന് കുറച്ചു ദിവസം മുമ്പ് നബി ബോധരഹിതനായി കിടന്നപ്പോഴും നബിക്ക് ശേഷം ഖലീഫ ആർ എന്ന കാര്യത്തിൽ അൻസാരികളും മുഹാജിറുകളും സ്വകാര്യമായി പ്രകൃതിയായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഖലീഫയാകാൻ തികച്ചും യോഗ്യനായ വ്യക്തി ഹസ്രത്ത് അലിയാണെന്ന് ഒരു കൂട്ടം അൻസാരികളും മുഹാജിറുകളും വിശ്വസിച്ചിരുന്നു. കാരണം നബിയുടെ കൂടെ ജീവിച്ചു, നബിയിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് നേരിട്ട് പഠിച്ചും യുവാക്കളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഹസ്രത്ത് അലി. അറബി ജാഹിലിയത്തിനെയും പാരമ്പര്യ വിശ്വാസത്തിനെയും നഖശിഖാന്തം എതിർത്ത വ്യക്തിയുമായിരുന്നു ഹസ്രത്ത് അലി. മാത്രമല്ല, തിരുമേനി നയിച്ച ഏതാണ്ടെല്ലാ യുദ്ധങ്ങളെയും വിജയങ്ങളിലെത്തിച്ചത് ഹസ്രത്ത് അലിയുടെ രണപാഠവുമായിരുന്നു. തിരുമേനിയുടെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തതിലൂടെ നബിയും ഹസ്രത്ത് അലിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴവും നമുക്ക് ഊഹിക്കാം. മാത്രമല്ല, നബിയിൽ നിന്ന് ഖുർആൻ നേരിട്ട് പഠിക്കുകയും എഴുതിവെക്കുകയും ചെയ്ത അപൂർവം സ്വഹാബി വര്യന്മാരിൽ ഒരാളായിരുന്നു ഹസ്രത്ത് അലി. ഹാറൂൻ നബിക്ക് മൂസാ നബിയുടെ അടുത്തുള്ള സ്ഥാനമാണ് അലിക്ക് എന്റെ അരികിലെന്ന് പലപ്പോഴും നബി പറയാറുണ്ടായിരുന്നു അത്രേ. ഇത്തരത്തിലുള്ള യോഗ്യതകളുള്ള ഹസ്രത്ത് അലി ആയിരിക്കും സ്വാഭാവികമായും ഇസ്ലാമിന്റെ ഖലീഫ എന്ന് ചില സഹാബികൾ ഊഹിച്ചു. മാത്രമല്ല, നബി തിരുമേനി തന്റെ ഒരേ ഒരു ഹജ്ജ് വേളയിൽ തന്റെ ഇരിപ്പടത്തിൽ ഹസ്രത്ത് അലിയെ ഇരുത്തിയത് ആ നായകസ്ഥാനത്തിന്റെ സൂചനയാണ് എന്നുവരെ ചില സഹാബികൾ അഭിപ്രായപ്പെട്ടു. പക്ഷേ മുആവിയക്കും അബൂസുഫിയാനും അതുപോലുള്ള മക്കയിലെ പ്രമാണിമാർക്കും ഹസ്രത്ത് അലി ഖലീഫയാകുന്നത് ഭയമായിരുന്നു. ധീരനും കർക്കശ സ്വഭാവക്കാരനും അചഞ്ചലനുമായ ഹസ്രത്ത് അലി ഖലീഫയായാൽ തങ്ങളുടെ വർഷം പ്രതിയുള്ള 100 ഒട്ടകങ്ങളും പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുമെന്ന് മുആവിയക്കും മറ്റു മക്ക പ്രമാണിമാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഹസ്രത്ത് അലിയെ ഒറ്റപ്പെടുത്താൻ രഹസ്യമായി അവർ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു.